നമുക്ക് ദൈവത്തിന്റെ വചനത്തിലേക്ക് തിരികാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുവൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്നും ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. വാക്യം 12. മരിച്ചവർ ആ ബാലവൃന്ദം സിംഹാസനത്തിന്റെ മുൻപിൽ നിൽക്കുന്നത് കണ്ടു, പുസ്തകങ്ങൾ തുറന്നു. മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധിയുണ്ടായി. വാക്യം 15. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. വാക്യം 12. മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധിയുണ്ടായി. വാക്യം 11. മരിച്ചവർ ആ ബാലവൃന്ദം സിംഹാസനത്തിന്റെ മുൻപിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. വാക്യം 15. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നിത്യജീവന്റെ മൊഴികൾ കർത്താവ് ഞങ്ങൾക്ക് തന്നതിനാൽ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ, നിന്റെ വചനം ഞങ്ങളോട് ഇടപെടണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവത്തിന്റെ ദാസനായ യോഹന്നാന് ദൈവം കൊടുത്തതായ വെളിപ്പാടുകളുടെ സമാഹാരമാണ് വെളിപ്പാട് പുസ്തകം. അപ്പോക്കാലിപ്സ് അഥവാ മറനീക്കുക. മനുഷ്യ മനോമുഖരങ്ങളിൽ മറഞ്ഞിരിക്കുന്നതായ ദൈവീക മർമ്മങ്ങൾ, ലോക സംഭവങ്ങൾ വളരെ വ്യക്തമായ ഭാഷയിൽ ഒരു നാടക സ്റ്റേജിൽ കറക്ടർ മാറുമ്പോൾ നാടക നടീനടന്മാർ അവരുടെ കഥകൾ നടനങ്ങളിലൂടെ ആവിഷ്കരിക്കുന്നത് പോലെ ശ്രേഷ്ഠമായ ആധ്യാത്മികമായ മാർമീക രഹസ്യങ്ങൾ നടനാത്മകമായി അലിഗോറിക്കൽ ലാംഗ്വേജിൽ വളരെ ഭംഗിയായി രേഖപ്പെടുത്തിയിരിക്കുന്ന മനോഹരമായ ഒരു ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം. ഇന്ന് നാം ഇവിടെ വായിച്ചത് അന്ത്യന്യായവിധിയെ കുറിച്ചാണ്. ഇറാഖിൽ സദാത് ഹുസൈൻ കെമിക്കൽ വെപ്പൺസ് ഉപയോഗിക്കുന്നത് കൊണ്ടോ അമേരിക്കൻ ട്രൂപ്സുകൾ ന്യൂക്ലിയർ വെപ്പൺസുകൾ ഇറാഖിൽ ഉപയോഗിക്കുന്നത് കൊണ്ടോ ഒരു ന്യായവിധി നടന്നു എന്ന് പറയുവാൻ നമുക്ക് സാധ്യമല്ല. ഒരു എർത്ക്വേക്കിൽ CS ബിൽഡിംഗ് തകരുന്നത് കൊണ്ടോ, ഒരാൾ കാർ ആക്സിഡന്റിൽ മരിക്കുന്നത് കൊണ്ടോ, ഒരു അഗ്നിബാധയിൽ ഒരു ശിശു വെന്തുരിയുന്നത് കൊണ്ടോ അതൊരു ന്യായവിധിയാണെന്ന് പറയുവാൻ സാധിക്കുകയില്ല. ഒരു പക്ഷേ അങ്ങനെ സംഭവിച്ചെന്നിരിക്കാം. എന്നാൽ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ന്യായവിധികൾ അതിനേക്കാൾ ഭയങ്കരമാണ്, ഭയാനകമാണ്. ഇനിയും നടക്കുവാനുള്ള അതിപ്രാധാന്യമായ 3 ന്യായവിധികൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1, ക്രിസ്തുവിന്റെ ന്യായാസനം. കൊരിന്ത്യർക്കെഴുതിയ 2:5-10 കൊരിന്ത്യർക്കെഴുതിയ 1:3-10 നാം അത് വായിക്കുന്നു. കൊരിന്ത്യർക്കെഴുതിയ 2:5-10 നാം വായിക്കുന്ന ഇങ്ങനെയാണ്: അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുയേശുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു. ഇത് വിശുദ്ധന്മാർക്കുള്ള ന്യായവിധിയാണ്. എഴുത്തുകാരനായ പൗലോസും വായിക്കുന്ന കൊരിന്ത്യ വിശ്വാസികളും പ്രസംഗിക്കുന്ന ഞാനും ശ്രദ്ധിക്കുന്ന നിങ്ങളും ബീമാസീറ്റ് അഥവാ ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന ആ ന്യായാസനത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് കണക്ക് പറയണം. മരം, പുല്ല്, വൈക്കോൽ ഇവയ്ക്ക് സമമായ പ്രവർത്തനങ്ങൾ കത്തിപ്പോവുകയും വെള്ളി, പൊന്ന്, വിലയേറിയ കല്ല് ഇവയ്ക്ക് സമമായ പ്രവർത്തനങ്ങൾ പ്രതിഫലത്തിന് അർഹമായി തീരുകയും ചെയ്യും. ആകയാൽ പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ഓരോരുത്തരുടെയും പണി എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. ആ ന്യായവിധി നടക്കുന്നത് ക്രിസ്തുവിന്റെ രഹസ്യ വരവിന് ശേഷമാണ്. 2-ാമത്തെ ന്യായവിധി 7 വർഷങ്ങൾക്ക് ശേഷം നടക്കും. ആ ന്യായവിധിക്ക് ബൈബിൾ പറയുന്നത് തേജസ്സിന്റെ സിംഹാസനത്തിൽ യേശു കോലാടുകളെയും ചെമ്മരിയാടുകളെയും യഹോശാഫാത്ത് താഴ്വരയിൽ നിരത്തിക്കൊണ്ട് വെക്കുന്ന ന്യായവിധിയാണ്. അത് മത്തായിയുടെ സുവിശേഷം 25:31 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. അത് അന്ത്യന്യായവിധിയല്ല. ആ ന്യായവിധിക്കും 1000 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ന്യായവിധിയാണ് നാം വായിച്ചതായ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11-15 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ന്യായവിധികൾ. ഈ ന്യായവിധി അന്ത്യന്യായവിധിയാണ്. ഇതിനുശേഷം ഒരു ന്യായവിധിയില്ല. ഈ അന്ത്യന്യായവിധിയുടെ ചിത്രീകരണം ദൈവത്തിന്റെ ദാസനായ യോഹന്നാൻ കാണുന്നത്, ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുവനിരിക്കുന്നതും കണ്ടു. മരിച്ചവർ ആ ബാലവൃന്ദം സിംഹാസനത്തിന്റെ മുൻപിൽ നിൽക്കുന്നതും കണ്ടു. മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത് ന്യായവിധിയുണ്ടായി. വാക്യം 15, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരും തീപ്പൊയ്കയിൽ തള്ളിയിടും. മരണം മനുഷ്യ ജീവിതത്തിന്റെ അന്ത്യമല്ല, മരണം മനുഷ്യ ജീവിതത്തിന്റെ തുടക്കം മാത്രമാണ്. മനുഷ്യ ജീവിതം ഇവിടെ ശാശ്വതമല്ല, ഇവിടെ നിലനിൽക്കുന്നത് ഒന്നുമില്ല. നാം നമ്മുടെ നഗ്നമായ കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയാത്ത കേവലം ഒരു അണുവായിരുന്നു, ആറ്റമായിരുന്നു, ഭ്രൂണമായിരുന്നു, നാം വളർന്നു, നാം മനുഷ്യരായി. ഒന്നാമത്തെ ലോകമായിരുന്ന അമ്മയുടെ ഉദരം നമുക്ക് സ്ഥിരമായിരുന്നില്ല, അതൊരു പ്രിപ്പറേഷൻ മാത്രമായിരുന്നു. ഇറ്റ് വാസ് എ പ്രിപ്പറേഷൻ ഫോർ ദ സെക്കൻഡ് വേൾഡ്. ആ ലോകത്തിൽ നിന്നും നാം ഈ ലോകത്തിലേക്ക് വന്നു. ഇവിടെ നമുക്ക് അവയവങ്ങളൊന്നും ഉണ്ടായില്ല, അവയവങ്ങൾ വളർന്നതേയുള്ളൂ. അമ്മയുടെ ഉദരത്തിൽ കണ്ണും കാലും കൈയും ഒന്നും ആവശ്യമില്ലായിരുന്നു. എങ്കിലും അടുത്തൊരു ലോകത്തിന് വേണ്ടി ഒരു പ്രീ പ്രിപ്പറേഷൻ അവിടെ നടന്നുകൊണ്ടേയിരുന്നു. ഇവിടെ നാം ജനിച്ചു, എത്രയെത്ര വ്യത്യാസങ്ങൾ നമ്മളിൽ നടന്നു കഴിഞ്ഞു. ശൈശവും ബാല്യത്തിലേക്കും ബാല്യം യൗവനത്തിലേക്കും യൗവനം വാർദ്ധക്യത്തിലേക്കും എത്തുന്നു. നാം കുട്ടികളായിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ചിന്തകൾ പോലും നമുക്കിന്നില്ല. ഇന്ന് നമ്മൾ പലരും യുവാക്കന്മാരാണ്, യുവതികളാണ്. നാളെ ഇതെല്ലാം മാറും, പല്ലുകൾ കുഴിയും, കണ്ണുകൾ കുഴിയും, അവസാനം നാം മരണത്തിലേക്ക് നീങ്ങുകയാണ്. ഒരു ബുദ്ധിമാനായ തത്വജ്ഞാനിയായ മനുഷ്യൻ ഏദൻസിന്റെ തെരുവിൽ നിന്നുകൊണ്ട് കടന്നു പോകുന്ന യുവജനങ്ങളോട് ഇങ്ങനൊരു ചോദ്യം ചോദിക്കുമായിരുന്നു, വേർ ആർ യു ഗോയിങ്? പല മറുപടി ആയിരിക്കും ആ ചോദ്യത്തിന്. അതിലൊരു മറുപടി ഞാൻ പറയാം, ഞാൻ സ്കൂളിലേക്ക് പോകുന്നു. അപ്പച്ചൻ കയ്യിൽ കയറി പിടിച്ചിരിക്കും, നല്ലതാണ് മോനെ, നീ പഠിക്കണം. അതിനുശേഷം ഞാൻ പഠിച്ച് ഒരു എഞ്ചിനീയർ ആകും, നല്ല കാര്യം. അതിനുശേഷം എനിക്കൊരു ജോലി ചെയ്യണമെന്നാണ് ആഗ്രഹം, നല്ല കാര്യം, ദൈവം നിനക്ക് തരട്ടെ. അതിനുശേഷം ഞാൻ വിവാഹം കഴിക്കും, കുടുംബസ്ഥനായി ജീവിക്കും, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അതിനുശേഷം അപ്പച്ച എനിക്ക് പോകണം, അതിനുശേഷം എന്നാ മക്കളും ഒക്കെ ആയിട്ട് ഞാനിവിടെ ജീവിക്കും. അതൊന്നല്ല കുഞ്ഞ, ഇനി ഒന്ന് രണ്ട് ചോദ്യമുള്ളൂ. അതിനുശേഷം അപ്പച്ചനെ പോലെ ഞാനും ഒരു വയസ്സനായിട്ട് വീട്ടിൽ കഴിയും, കൊച്ചുമക്കളെയൊക്കെ നോക്കി വീട്ടിൽ കഴിയും. അത് നല്ല കാര്യം, മക്കളെ ദൈവം അങ്ങനെ ആയിരിക്കട്ടെ. അതിനുശേഷം ഞാനത് മരിക്കും, ഇനി പോട്ടെ. മോനെ ഇനി ഒരു ചോദ്യം കൂടെ ചോദിക്കത്തുള്ളൂ, അതിനുശേഷമോ? അതിനുശേഷമോ? മഹാനായ സോക്രട്ടീസിന്റെ ചോദ്യമായിരുന്നു. അതിനുശേഷമോ? നമുക്ക് അനേക പദ്ധതികളും പ്ലാനുകളും ഉണ്ട്, പക്ഷെ ആ ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ്. അതിനുശേഷമോ? അതിനുശേഷമോ? ഇപ്പോൾ നാം പ്ലാനിട്ടിരിക്കുന്ന ആ പദ്ധതി നടക്കട്ടെ, അതിന് ദൈവം തമ്പുരാൻ അനുഗ്രഹം പകരട്ടെ, പച്ചെങ്കിൽ അതിനുശേഷമോ? വളരെ വളരെ ചിന്തനീയമായ ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് മറുപടി കണ്ടെത്തിയിട്ടേ പോകാവുള്ളൂ. മരണം, മരണം മനുഷ്യന്റെ ജീവിതത്തിലെ അന്ത്യമല്ല, ഇറ്റ് ഈസ് ജസ്റ്റ് എ സെപ്പറേഷൻ ഓഫ് ദ സ്പിരിറ്റ് ഫ്രം ബോഡി. മരണം മനുഷ്യ ജീവിതത്തിന്റെ അവസാനമല്ല, മരണം മനുഷ്യ ജീവിതത്തിന്റെ ആരംഭം മാത്രമാണ്. സൊല്ലി ബിഗിനിങ്. മനുഷ്യന്റെ ആത്മാവ് മരിക്കുകയില്ല. ഭഗവത്ഗീതയിൽ പറയുന്നത് ആത്മാവ് ഒരിക്കലും മരിക്കുകയില്ലെന്നാണ്. ബൈബിൾ പറയുന്നത് ആത്മാവ് ഒരിക്കലും മരിക്കുകയില്ലെന്നാണ്. ആത്മാവ് ഒരു മായയല്ല, അതിന്റെ രൂപമുണ്ട്, അതിന് ആകൃതിയുണ്ട്, അതിന് കാണുവാൻ കണ്ണുണ്ട്, കേൾക്കുവാൻ ചെവിയുണ്ട്, നടക്കുവാൻ കാലും, സംസാരിക്കുവാൻ കഴിയും. അതൊരു മനുഷ്യനാണ്. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ യഥാർത്ഥ മനുഷ്യൻ, അകത്ത മനുഷ്യൻ. യേശു ആ സംഭവത്തെ വിശദീകരിക്കേണ്ടതിന് വേണ്ടി ഒരു സംഭവ കഥ ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 16 അധ്യായത്തിൽ 19 വാക്യങ്ങളാണ് തോന്നുന്നത്. ധനവാന്റെയും ലാസറിന്റെയും സംഭോഗത. ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടു, അവന്റെ ആത്മാവ് യാതനാസ്ഥലത്തേക്ക് പോയി. യാതനാസ്ഥലം എന്ന് പറയുന്നത് ഭൂമിയുടെ ഉള്ളിൽ തന്നെയാണ്. അടുത്ത കാലത്ത് ആര് സൈബീരിയയിൽ ഇങ്ങനെ 9 miles കുഴിച്ചു എന്നപ്പോൾ മനുഷ്യരോധനം കേട്ടെന്നോ ഒക്കെയുള്ള ഒരു കഥ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ എത്രമാത്രം വാസ്തവമുണ്ടെന്ന് എനിക്കറിയുന്നില്ല. എന്നാൽ സയന്റിഫിക്കലായിട്ട് ഭൂമിയുടെ അന്തർഭാഗം തീ കൊണ്ടെന്ന പോലെ കത്തിമറിയുകയാണ്. യോബിന്റെ പുസ്തകം 28:5 നാം വായിക്കുന്നത് ഭൂമിയിൽ നാഗാരമുണ്ടാകുന്നു, അതിന്റെ അതോ ഭാഗം തീ കൊണ്ടെന്ന പോലെ മറിയുന്നുവെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഈ പുറന്തോട് കഴിഞ്ഞാൽ ഭൂമിയുടെ മാന്റിൽ ചുട്ടുപഴുത്തതാണ്. മാന്റിൽ കഴിഞ്ഞാൽ ഭൂകേന്ദ്രം ചുട്ടുപഴുത്തിരിക്കുന്നു, തീ പോലെ കത്തി ഉരുകുന്നുവെന്നാണ്. യാതനാസ്ഥലം എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്. എങ്ങനെ തെളിയിക്കാം? എഫ്എസ് ലേഖനത്തിൽ കർത്താവിന്റെ രഹസ്യ സ്വർഗാരോഹണത്തെക്കുറിച്ചും ബദ്ധന്മാരെ വിടുവിക്കുന്ന കാര്യത്തെക്കുറിച്ചും പൗലോസ് എഫ്എസ് ലേഖനം 4 രേഖപ്പെടുത്തുമ്പോൾ അവൻ ഭൂമിയുടെ അധോഭാഗത്തേക്ക് ഇറങ്ങിയവനെങ്കിൽ കയറിയവനുമാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ബദ്ധന്മാരെ കൊണ്ടുപോകുവാനായിട്ട് അഥവാ അബ്രഹാം തുടങ്ങിയ ബദ്ധന്മാരെ കർത്താവ് കൊണ്ടുപോകുവാനായിട്ട് ക്രൂശിക്കപ്പെട്ടതിനു ശേഷം പോയത് ഭൂമിയുടെ അധോഭാഗത്തേക്കാണ്. ആ അധോഭാഗത്തിന്റെയും അധോഭാഗത്താണ് യാതനാസ്ഥലം. ആകയാൽ ഭൂമിയുടെ ഉള്ളിൽ തന്നെയാണ് യാതനാസ്ഥലം, അതിപ്പോഴുമുണ്ട്. എന്നാൽ ബദ്ധന്മാർക്കിടന്നിരുന്നതായ ആ സ്വർഗീയ ആ അബ്രഹാമിന്റെ മടി എന്ന് പറയുന്ന പറദീസ ഇപ്പോൾ എംറ്റി ആണ്. അവിടെയുള്ള ആൾക്കാരെ കർത്താവ് ഹെവൻലി പാരഡൈസിലേക്ക് കൊണ്ടുപോയി. അതൊക്കെ തെളിയിക്കണമെങ്കിൽ വളരെ സമയം നമ്മുടെ മുമ്പിൽ ആവശ്യമാണ്. ഈ ധനവാൻ ചെന്നത് ആ യാതന സ്ഥലത്തേക്കാണ്. ഇന്നും യേശുവില്ലാതെ മരിക്കുന്ന എല്ലാ വ്യക്തികളും അവിടെയാണ് ചെല്ലുന്നത്. ഹിറ്റ്ലർ അവിടെയുണ്ട്, യൂത അവിടെയുണ്ട്, നെപ്പോളിയൻ അവിടെയുണ്ട്, നെഹ്റു അവിടെയുണ്ട്. അവരവിടെ കിടക്കുന്നത് കേവലം മായയായിട്ടല്ല, ധനവാനുമായിട്ടുള്ള ആ സംഭാഷണം ശ്രദ്ധിച്ചാൽ യേശുവിന്റെ വാക്കിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാകാം. ധനവാൻ മരിച്ചു അടക്കപ്പെട്ടു, യാതനാസ്ഥലത്തി എന്നും മേലോട്ട് നോക്കി. മേലോട്ട് നോക്കിയപ്പോൾ അബ്രഹാമിനെയും അബ്രഹാമിന്റെ മടിയിൽ ലാസർ ഇരിക്കുന്നത് ധനവാന്റെ ആത്മാവ് കണ്ടു. അപ്പോൾ ധനവാന്റെ ആത്മാവിന് കാണാം. ശരീരം വിട്ടുപോകുന്ന ഒരു ആത്മാവിന് ഇന്ന് നമ്മുടെ നഗ്നമായ നയനങ്ങൾ കൊണ്ട് കാണുന്നതിനേക്കാൾ ശക്തമായ കണ്ണുകളുണ്ട്. അവിടെ കണ്ണാടി ഒന്നും ഉപയോഗിക്കണ്ട, ഷോർട്ട് സൈറ്റും ലോങ് സൈറ്റും ഒന്നുമില്ല, വ്യക്തമായി കാണാം. അപ്പോൾ ആത്മാവിന് കണ്ണുണ്ട്, അതിന് കാണുവാൻ കഴിയുന്നതാണ്. ധനവൻ പറയുന്നത്, ഞാൻ ഈ യാതനാസ്ഥലത്ത് കിടന്ന് വേദന അനുഭവിക്കുന്നു. അപ്പോൾ ആത്മാവിന് വേദന അനുഭവിക്കുവാനുള്ള സെൻസുകളുള്ള ഒരു ശരീരമാണുള്ളത്. ആത്മാവിന് ഒരു ശരീരമുണ്ട്, അത് അകത്ത മനുഷ്യനാണ്, അത് മായയല്ല. ധനവാൻ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി അപേക്ഷിക്കുന്നു, ആത്മാവിന് ദാഹമുണ്ട്. ധനവാൻ അബ്രഹാമിനോട് സംസാരിച്ചു, ആത്മാവിന് സംസാരിക്കാം. അബ്രഹാം പറഞ്ഞതിന് മുഴുവൻ ധനവാന്റെ ആത്മാവ് കേട്ടു, ആത്മാവിന് കേൾക്കാം. ആത്മാവിന് ഓർമ്മ ശക്തിയുണ്ട്, എന്റെ അപ്പന്റെ വീട്ടിൽ അഞ്ച് സഹോദരന്മാരുണ്ട്, അവരിവിടെ വരാതിരിപ്പാൻ ലാസറിനെ അയക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആത്മാവിനെ ഓർക്കാം. ചുരുക്കി പറഞ്ഞാൽ ശരീരം വിട്ടുപോകുന്ന ഒരു മനുഷ്യാത്മാവിന് കാണുവാനും കേൾക്കുവാനും ചിന്തിക്കുവാനും സുഖദുഃഖങ്ങൾ അനുഭവിക്കുവാനും സംസാരിക്കുവാനും കഴിവുള്ള ഒരു വ്യക്തിത്വമുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, പുറമേയുള്ള ഈ മനുഷ്യൻ ഇങ്ങനെ ക്ഷയിച്ചു പോയാലും എന്റെ അകമേയുള്ള മനുഷ്യൻ ശക്തി പ്രാപിക്കുകയാണ്. അകത്തുള്ള യഥാർത്ഥ മനുഷ്യനാണ്, അതാണ് യഥാർത്ഥ മനുഷ്യൻ. ഇതൊരു പുറം കൂട് മാത്രമാണ്. മരണം ഒരാളെ സമീപിക്കുമ്പോൾ കാണുവാനും കേൾക്കുവാനും ചിന്തിക്കുവാനും സുഖദുഃഖങ്ങൾ അനുഭവിക്കുവാനും കഴിവുള്ള അവന്റെ ആത്മാവ് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തേക്ക് പോകുന്നു. ഒന്നെങ്കിൽ യാതനാസ്ഥലം, അത് നരകമല്ല, അല്ലെങ്കിൽ സ്വർഗീയ പറദീസ. ഈ യോഗം കഴിഞ്ഞ് നിങ്ങൾ എങ്ങോട്ട് പോകും എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. നിങ്ങൾക്ക് ഒരു സ്ഥലത്തും പോകുവാൻ കഴിയുന്നില്ലെങ്കിൽ ഇവിടെ ജീവിക്കുക വളരെ ദുസ്സഹമാണ്. അതിനേക്കാൾ എത്രയോ പ്രധാനമായ ചോദ്യമാണ് മരണാനന്തരം നിങ്ങൾ എവിടെ കടന്നു പോകും. ഇന്ന് മരിച്ചാൽ നിത്യത എവിടെ ചെലവഴിക്കും? പലരുടെയും ധാരണ, ആത്മാക്കൾ ഭൂതപ്രേത പിശാചുക്കളായിട്ട് വരുമെന്നാണ്. കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ താമസിച്ചിട്ടുള്ളവർക്കറിയാം, ശവക്കോട്ട കാണുമ്പോൾ ചിലരെയൊക്കെ കാലേ കൂടി ഒരു പെരുപ്പും തണുപ്പും ഒക്കെ കയറും. കാരണം ഇവരൊക്കെ അവിടെ ഇരിക്കണമെന്നാണ് അവരുടെ ധാരണ. പിന്നെ രാത്രിയിലൊക്കെ വന്ന് വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തവരുടെ അനുഭവമുണ്ട്. ഇന്ത്യയുടെ തന്നെ ഒരു സുപ്രീംകോർട്ടിന്റെ ജഡ്ജി തന്നെ, അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം പ്രസിഡന്റ് ഇലക്ഷന് വേണ്ടി നിന്ന ആളാണ്, അദ്ദേഹം പറഞ്ഞു തന്റെ ഭാര്യ ഒരിക്കൽ വന്ന് സംസാരിച്ചെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മരിച്ചിട്ടുള്ള പലരും വരികയും കൊങ്ങായിക്ക് പിടിക്കുകയും കാലെ പിടിച്ച് വലിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പലരും പറയുന്നത്. സോ വി കാനോട്ട് കണ്ടം ബിക്കോസ് ഇറ്റ്സ് ദെയർ ഓൺ എക്സ്പീരിയൻസ്. എന്നാൽ ബൈബിളിന്റെ അടിസ്ഥാനത്തിലും മനഃശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലും അതിനെ രണ്ടായി തിരിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നെങ്കിൽ അത് സൈക്കോളജിക്കലാണ്, അല്ലെങ്കിൽ അത് ഡെവലിഷാണ്. അത് മനസ്സിലാക്കാനായിട്ട് ഞാനൊരു ഉദാഹരണം പറയാം. ഒരിക്കൽ കേരളത്തിൽ ഒരു കനാലിന്റെ തീരത്ത് ഒരു പ്ലാവിൽ വളരെ റൌഡിയായ ഒരു മനുഷ്യൻ കെട്ടിഞ്ഞാന്ന് മരിച്ചു. കൊമ്പം മീശയൊക്കെ ഉണ്ടായിരുന്നു, വലിയ റൌഡിയായിരുന്നു, അയാളെ കാണുന്നത് തന്നെ ഭീകരമായിരുന്നു. അതിനുശേഷം ആ വഴി ആരും നടക്കുകയില്ല, പേടിയാണ്. ആരുടെയൊക്കെയോ വെള്ളിക്ക് പിടിച്ചെന്ന് ഓടിച്ചു എന്നൊക്കെയുള്ളൊരു കഥയും കൂടെ ഇറങ്ങിയതുകൊണ്ട് പകലത്ത് പോലും ആ വഴിക്ക് ആരും പോവുകയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നാട്ടിൽ സാധാരണ പൊങ്ങച്ച വീരന്മാർ ഒത്തിരി പേരുണ്ടല്ലോ. അപ്പോൾ അതിലൊരുത്തനെ ഇട പറഞ്ഞു, ഇടാ കുട്ട, നിനക്ക് ആ അയാള് തൂങ്ങിച്ചട്ട ആ സ്ഥലത്ത് ഈ കല്ല് രാത്രി 10 മണിക്ക് കൊണ്ടുവെക്കാമെങ്കിൽ നിനക്ക് 50 രൂപ തരാന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, അവനേക്കാൾ വലിയ പുള്ളിയാണേലും കൊണ്ടുവെക്കാം, കാശ് എടുക്കടാന്ന് പറഞ്ഞു. ഇവൻ ആൾക്കാരുടെ മുൻപിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇവൻ ഈ കല്ലുമൊക്കെ ആയിട്ട് രാത്രി 10 മണിക്ക് പോവുകയാണ്. അപ്പോൾ കനാൽ റോഡിന്റെ തീരത്ത് അങ്ങ് അകലെ അവർ നിൽക്കുകയാണ്, വളരെ അകലെ നിൽക്കുകയാണ്. ഇങ്ങനെ പോകുമ്പോഴത്തേ ഇവന് പേടിയൊക്കെ ഉണ്ട്, ഒരു പേനാക്കത്തിയൊക്കെ ഇങ്ങനെ നിവർത്തുണ്ടാ പോകുന്നു, പിശാജ് വന്നാൽ കുത്താനായിട്ട്. ഇങ്ങനെ ഇങ്ങനെ ധൈര്യം സംഭരിച്ചൊക്കെ ഇങ്ങനെ നടന്ന് 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 ഈ ആ പ്ലാവിന്റെ അടുക്കൽ വന്നപ്പോൾ ഒരാൾ അവിടെ ഇരിക്കുന്നതായിട്ട് തോന്നി. കത്തി ഒന്നും എടുത്തിട്ടവൻ ചോദിച്ചു, ആരാടാ അവിടെ ഇരിക്കുന്നത്? ഒരനക്കൂലി. ആരാ അവിടെ ഇരിക്കുന്നത്? ശബ്ദം അല്പം കുറഞ്ഞു. കത്തി ഒന്നുകൂടെ എടുത്തു, ആ ആരാ അവിടെ ഇരിക്കുന്നത്? രണ്ടിഞ്ച് നാക്ക് താണതുപോലെ കുട്ടന് തോന്നി. പിന്നെ ഒന്നും വന്നില്ല. ആളോടി പനിയായി, 102 ഡിഗ്രി പനി. അത് പിന്നെയും കൂടിക്കൊണ്ടിരിക്കുക. അയ്യോ എന്നെ പിടിക്കരുതേ കൊല്ലരുതെന്നൊക്കെയായി. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാരുടെ സംശയം വളരെ കുറച്ചു. കാരണം ആളവിടെ ഉണ്ട്, ആ പ്ലാവെ തന്നെ ഇപ്പോഴും ഇരിപ്പുണ്ട്, ഇവനെ വരെ പിടിച്ചിരിക്കുകയാണ്. എന്തായിരുന്നു സംഭവം എന്നറിയാമോ? ഒരു റിസർച്ച് മൈൻഡിൽ ചെന്നാൽ രസകരമായ കാര്യം ഇവിടെ കാണാം. അന്ന് കനാൽ തീരത്തിന്റെ അളവും മറ്റും അറിയേണ്ടതിന് വേണ്ടി വെച്ചിരുന്ന മൈക്കുറ്റി ഒന്ന് വെള്ളയൊക്കെ അടിച്ച് അതിൽ എഴുതാനായിട്ട് ആൾക്കാർ പോയതേയുള്ളൂ. ഇതിങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ നമ്മുടെ കുട്ടന് തോന്നിയത് മറ്റേ പുള്ളിക്കാരൻ അവിടെ വന്നിരിക്കുകയായിരുന്നു. വാസ്തവത്തിൽ അയാൾ സംഭവിച്ചത് ഒരു സൈക്കോളജിക്കലായിട്ടുള്ള മാത്രമാണ്. ഇനി സാധാരണമായത് എങ്ങനെയാണ് എന്നും കൂടി പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. ഒരു സ്ഥലത്ത് ഭൂതമിറക്കുന്ന ഒരു പരിപാടി നടക്കും, ഭൂതശാന്തി ശുശ്രൂഷയാണ്. വാസ്തവത്തിൽ ഭൂതശാന്തി ശുശ്രൂഷ എന്ന് പറയുന്ന ഒരു ശുശ്രൂഷ ഇല്ല ബൈബിളിൽ. ഭൂതത്തിന്റെ ശാന്തി ഇറക്കുന്ന ശുശ്രൂഷയാണ് ദേവദാസന്മാർക്ക് ദൈവം കൊടുത്തിട്ടുള്ളത്. ശരി, ഭൂതത്തെ ഇറക്കുന്ന ഒരു ശുശ്രൂഷ നടക്കുന്ന സമയം. അപ്പോൾ ദേവദാസന്മാരിങ്ങനെ പേരൊക്കെ ചോദിക്കും, നീ എവിടെ നിന്ന് വരുന്നു, ഏത് സ്ഥലത്തു നിന്ന് വരുന്നു, നിന്റെ പേരെന്താണ്? പേര് ചോദിച്ചു. ഭൂതമിളകി കഴിഞ്ഞപ്പോഴത്തെ പേര്, നീ എവിടെ നിന്ന് വരുന്നു? പേര് പറഞ്ഞു, എന്റെ പേര് ഇന്നയാളാണ്. ഞാൻ ആ പേര് പറയുന്നില്ല, ആരെങ്കിലും ഒരുപക്ഷെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എവിടെ നിന്ന് വരുന്നു? പമ്പയാറ്റിൽ നിന്ന് വരും. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്ന ആൾക്കാരുടെ കാല് വിറയ്ക്കാൻ തുടങ്ങി. കാരണം 3 മാസം മുൻപ് ഈ ഗർഭിണിയായ ഒരു സ്ത്രീ പമ്പയാറ്റിൽ മരിച്ചതാണ്. അവരുടെ ചിന്ത ഗർഭിണിയുടെ ഭൂതത്തിന് അല്പം കട്ടി കൂടുന്നുണ്ടെന്നാണ്. ഉപദേശിയുടെ കാല് വരെ വിറച്ചുപോയി. വാസ്തവത്തിൽ ആരുടെ ആത്മാവാണ് അവിടെ വന്നത്? ഒരു മദാമയെ കണ്ടിട്ട് പറയുകയാണ്, Tonight there will be an attack by a madam. Madam, what is that? Madam, what is that? Is it something to taste? Bring it for me too. Madam, what is that? Madam, what is that? Madam, what is that? That's why we are in our Sarasari, an Indian Jindai, we are in our Sarasari, 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 we are in our Sarasari. കേരളത്തിലെ നാടൻ ഇവിടെ എഫക്ട് ചെയ്യുന്നില്ല. കാരണം ഇവിടെ ആ നാടൻ വലുതൽ. സാത്താൻ പ്രാദേശികമായ ചിന്തകളിൽ എടുത്തുകൊണ്ട് ജനങ്ങളെ കലപ്പിക്കാറുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒക്കെ സംഭവിച്ചിട്ടുള്ളവരുടെ ആത്മാക്കൾ ഉപദ്രവിക്കുമെന്നുള്ള ചിന്തകൾ ഉപോധ മനസ്സിൽ ഹൈന്ദവ പശ്ചാത്തലത്തിലും ഒക്കെ ജീവിക്കുകയും വളരുകയും ചെയ്തിട്ടുള്ള ക്രൈസ്തവരാണെങ്കിലും ഉണ്ടായിട്ട് ഇതൊക്കെ നമ്മുടെ മനസ്സ് തന്നെ പലതും ക്രിയേറ്റ് ചെയ്യുവാൻ കഴിയും. ഏതായാലും മനുഷ്യന്റെ ആത്മാവ് പിശാചുക്കളായി വരുന്നില്ല, ആരെയും ഉപദ്രവിക്കുന്നില്ല. യേശുവില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവമില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അവൻ മരിച്ചാൽ അല്ലെന്ന് ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു യാതനാസ്ഥലം മാത്രമാണ്. ആ യാതനാസ്ഥലത്ത് യേശു ഇന്ന് വന്നാൽ 1007 വർഷവും കൂടെ അവൻ അവിടെ തന്നെ തുടരും. അതിനുശേഷം അവനെ ഉയർപ്പിച്ചുകൊണ്ട് നിർത്തുന്ന രംഗമാണ് നാം ഇവിടെ വായിച്ചത്. മരിച്ചവർ ആബാലവൃന്ദം സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പാപിയായ ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ ആത്മാവ് പോകുന്ന യാതനാസ്ഥലത്താണ് സഹസ്രാബ്ദത്തിന് ശേഷം ഭൂമി തീക്കിരയായി പുതിയ ഭൂമിയും പുതിയ യെരുശലേമും ഒക്കെ സ്ഥാപിക്കുവാൻ ഒരുങ്ങുന്ന ആ ഇടവേളയിൽ നടക്കുന്നൊരു ന്യായവിധിയാണിത്. അന്ന് ആദാമിന്റെ കാലം മുതൽ മാനവലോകത്തിന്റെ അവസാന കണ്ണി വരെയുള്ള സകല വ്യക്തികളും ഈ ന്യായാധിപന്റെ ന്യായാസനത്തിന്റെ ചുറ്റും നിൽക്കും. വിശുദ്ധന്മാർ അവിടെ ജൂറികളെ പോലെ ഇരിക്കും. ദൂതസമൂഹങ്ങൾ അവിടെയുണ്ടായിരിക്കും. പുസ്തകങ്ങൾ തുറക്കപ്പെടും. അവിടെ കൈക്കൂലിയില്ല, അവിടെ കള്ളത്തരമില്ല, അവിടെ സ്വാർത്ഥതയില്ല, അവിടെ സ്വാധീനമില്ല, അവിടെ പാസ്റ്ററെന്നും വിശ്വാസിയുമെന്നുള്ള ഡിഫറൻസ് ഇല്ല, അവിടെ ഭരണകർത്താവെന്നും ജഡ്ജിയും എന്നുള്ള വ്യത്യാസമില്ല. സകലരെയും അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത നിലയിൽ ന്യായം വിധിക്കുന്നു. ദൈവമക്കൾ ഇവിടെ ന്യായം വിധിക്കപ്പെടുകയില്ല. അന്ത്യന്യായവിധിയെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്. മനുഷ്യന്റെ ആത്മാവ് യാതനാസ്ഥലത്തേക്ക് പോകുമ്പോൾ ശരീരം വിട്ടിട്ടാണ് പോകുന്നത്. എന്നാൽ വെള്ളസിംഹാസനത്തിന്റെ മുൻപിൽ അവൻ നിൽക്കുമ്പോൾ ആത്മാവായിട്ട് മാത്രമല്ല, അവൻ ഭൂമിയിൽ നഷ്ടപ്പെടുത്തിയ അതേ ശരീരത്തോടുകൂടിയാണ് നിൽക്കുന്നത്. കേവലം മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന് അതേ മനുഷ്യനെ തന്നെ മണ്ണാക്കി ഭൂമിയിൽ ചേർക്കുവാൻ കഴിവുള്ള മനുഷ്യന് മരിച്ച മനുഷ്യന്റെ ശരീരം മണ്ണായി ഭൂമിയിൽ ലയിച്ചാലും കൂടട്ടെ എന്ന് പറയുമ്പോൾ കൂടും. ചുരുക്കി പറഞ്ഞാൽ വെള്ളസിംഹാസനത്തിന്റെ മുൻപിൽ നിൽക്കുന്ന ഹിറ്റ്ലറെ കണ്ടാൽ തിരിച്ചറിയാം, സദാം ഹുസൈനെ കണ്ടാൽ തിരിച്ചറിയാം, നെപ്പോളിയനെ കണ്ടാൽ തിരിച്ചറിയാം, ഏതെക്കോവിനെ കണ്ടാൽ തിരിച്ചറിയാം, ഇടമറുകിനെ കണ്ടാൽ തിരിച്ചറിയാം, ഷേക്സ്പിയറിനെ കണ്ടാൽ തിരിച്ചറിയാം, അരിസ്റ്റോട്ടലിനെ കണ്ടാൽ തിരിച്ചറിയാം, പ്ലേറ്റോയെ കണ്ടാൽ തിരിച്ചറിയാം. ഇന്ന് നമുക്ക് തിരിച്ചറിയാവുന്നതിനേക്കാൾ കൂടുതൽ അന്നറിയുവാനായിട്ട് കഴിയും. അതാണ് ന്യായവിധിയുടെ ഭയാനകമായൊരു രംഗം. ഇന്ന് പിടികൂട്ട പുള്ളികൾ പലതും അന്ന് പിടിക്കപ്പെടും. കേരളത്തിൽ വളരെ നാളുകളായി മുങ്ങി നടക്കുന്ന ഒരാളാണ് സുകുമാരക്കുറുപ്പ്. ഗവൺമെന്റ് മാറിയിട്ടും ആളിനെ ഇതുവരെയും പിടിച്ചിട്ടില്ല. ഈ അടുത്തിടയ്ക്ക് ഞാൻ പത്രത്തിൽ വായിക്കുകയുണ്ടായി, അദ്ദേഹത്തിന് ഹാർട്ടിന് എന്തോ തകരാറാണ്, ഏതായാലും ഉടനെ മരിക്കാറായിരിക്കുന്നു എന്നൊക്കെ കേൾക്കുകയുണ്ടായി. ഒരു വ്യാഗ്രഹം മൂത്തിട്ട ആ മനുഷ്യൻ, അബുദാബിയിൽ നല്ല ജോലി ഉണ്ടായിരുന്ന ആ മനുഷ്യൻ, വീട്ടിൽ നല്ല ചുറ്റുപാടുണ്ടായിരുന്ന ആ മനുഷ്യൻ, പാവപ്പെട്ട ഒരു ചാക്കോച്ചനെ കൂടെ കൊന്ന് പൈസ ഉണ്ടാക്കാൻ ആഗ്രഹിച്ച സുകുമാരക്കുറുപ്പിപ്പോൾ ഒരു കഷ്ണം കപ്പ് പോലും തിന്നാൻ കഴിയാതെ ഭയന്ന് നടക്കുകയാണ് അവൻ, ചാകറായെന്നാണ് പത്രക്കാർ പറയുന്നത്. ബൈബിൾ പറയുന്നു ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പൗലോസ് പറയാണ് അതിരട്ടോടി സകലവിധ ദോഷത്തിലേക്കും നയിക്കുന്ന, സകല വഞ്ചനയിലേക്കും കള്ളത്തിലേക്കും ഒക്കെ നയിക്കുന്ന ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് വിടപറയുവാൻ ദൈവമേ കൃപ തരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ക്ഷയമായും നമ്മളെ ഉപദ്രവിക്കാതിരിക്കുകയില്ല. എന്റെ ഭാഷയിൽ മണി ഈസ് എ ഗുഡ് സെർവന്റ്, ആരോ ഒരു ദേവദാസൻ പറഞ്ഞതാണ്, ഒരു കൊട്ടേഷനാണ്. ദ സെയിം ഈസ് വേഴ്സ് മാസ്റ്റർ, അവൻ യജമാനനായാൽ തീർന്നു, അവൻ ദാസനെങ്കിൽ നല്ലത് തന്നെ, അവനെ കൊണ്ട് പല കാര്യം ചെയ്യും. സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ശരി, അവിടെ നമ്മുടെ മുഖ്യമന്ത്രിമാരായിരുന്ന നയനാരും കെ കരുണാകരനും തമ്മിൽ സംസാരിച്ചൊരു വിഷയം ഞാൻ പറയാൻ പോവാണ്. ഇവിടെ വെള്ളസിംഹാസനത്തിന്റെ മുമ്പിൽ കരുണാകരൻ പറഞ്ഞു, താൻ ഭരിച്ചിട്ടും കുറുപ്പച്ചനെ പിടിച്ചിട്ടില്ലല്ലോ, ദേവിടോ കുറുപ്പച്ചൻ നിൽക്കുന്നു. നയനാർ പറഞ്ഞു, താനും ചൂടാകുമെന്നും വേണ്ട, താനും ഭരിച്ചതല്ലേ, വന്നില്ലല്ലോ. കുറുപ്പച്ചന് പേടി അതൊന്നുമല്ല, ചാക്കോ അവിടെ ഉണ്ടോ എന്നാണ്. ചാക്കോ തപ്പി നടക്കുന്നത് ഈ പൊട്ടാസ്യം സയനൈഡ് ഇവൻ കൂട്ടുകാരെ കൊണ്ട് തള്ളിക്കേറ്റിയപ്പോൾ ഒന്നും പറയാൻ സമയം കിട്ടില്ല, അതുകൊണ്ട് ഇവനോട് രണ്ട് വാക്ക് പറയാൻ ചാക്കോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സിംഹാസനത്തിന്റെ മുൻപിൽ എല്ലാവരെയും തിരിച്ചറിയാം. അവരെ സാക്ഷികളായിട്ട് വരുന്നത്, ഘാതകനെതിരായിട്ട് സാക്ഷി നിൽക്കുന്നത് മരിക്കപ്പെട്ടവരാണ്. അവിടെ ആരുടെയും കള്ളത്തരം നടക്കുകയില്ല, ആരുടെയും തന്ത്രം നടക്കുകയില്ല.
അന്ന് ചില എ പി കോരിന്റെ അടുക്കിലേക്ക് ചെല്ലും, കോറൽ പിടിച്ചിട്ട് ചോദിക്കും, സാറേ സാറല്ലേ പറഞ്ഞ ദൈവം എന്നല്ല, അതെ, പിന്നെ ഇരിക്കുന്ന ആരാ സാറേ, ഇരിക്കുന്ന ആരാ സാറേ. ഏറ്റിക്കോ തന്നെ തല കുനിക്കും, പിള്ളേർ വിളിക്കുകയല്ല, പോകും, നോക്ക് സാറേ, ആയിരിക്കുന്ന ആരാ സാറേ. ദൈവമില്ലെന്ന് പറഞ്ഞവർ, ഈ ലോകത്തിൽ സകലങ്ങളെ ചെറിയും ചെയ്തവർ, ഞെട്ടിവിളച്ച് ഭയവികലരായി നിൽക്കുന്ന ആ രംഗം, ദൂതന്മാർ പുസ്തക കെട്ടുമായി വരുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവരെ തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുന്നു. ഇവരുടെ ന്യായവിധി പറയുന്നതിന് മുൻപേ ഞാൻ ആദ്യം കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിച്ചതുപോലെ ഈ നരകത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഉറപ്പിച്ചിട്ട് ഞാൻ ഈ സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നവരുടെ അടുക്കിലേക്ക് വരാം. വെളിപ്പാട് ദിവസം 20-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം ഒന്ന് വായിച്ചട്ടെ. ജീവപുസ്തകത്തിൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തേവനെയും തീപ്പൊയുകയും തള്ളിയിടും. ഒരിക്കൽ ഒരു പാവപ്പെട്ട ദൈവദാസൻ നിത്യനരകത്തെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാർ വന്ന് പറഞ്ഞു, ഉദ്ദേശിച്ച് ഞങ്ങൾ ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥികളാണ്. വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജന്തുക്കളുടെ ഫോസിലസും മറ്റും പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഞങ്ങൾ. അങ്ങ് നരകത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, ആ സ്ഥലം ഒന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരു ഗവേഷണം നടത്താം എന്ന് പരിഹസിച്ചു പറഞ്ഞു. ദൈവദാസൻ പ്രായമുള്ളയാളായിരുന്നെങ്കിലും ബുദ്ധിക്കൊട്ടും കുറവില്ലായിരുന്നു. തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ ഗവേഷണ വിദ്യാർത്ഥികളാണല്ലേ, ആ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നരകത്തിന്റെ വഴിയും ഒക്കെ അല്ലേ അറിയേണ്ട, മക്കൾ ഈ വഴിയിൽ തന്നെ പോയാൽ മതി, എന്റെ മക്കൾ അവിടെ ചെല്ലും, ചെല്ലുമ്പം അപ്പച്ചനോടൊന്ന് പറഞ്ഞേക്കണം, ചെന്നു കേട്ടോ എന്ന് പറഞ്ഞ് ആ തോളിൽ തട്ടിയിട്ടുണ്ടായി. പലർക്കും എല്ലാവരെയും ചെറിയ തെറ്റ് ചെയ്തവരെയും പതിയ തെറ്റ് ചെയ്തവരെ എല്ലാം ഒരൊറ്റ നരകത്തിലോട്ടാണോ തള്ളുന്നത്? പണമില്ലായിരുന്നു. ഒരു സഹോദരിയുടെ കാതെ കയറി ഒരുത്തൻ പിടിച്ചു, ഈ ഞാൻ എടുക്കുന്നുണ്ടല്ലോ, എന്താ പറയുന്നേ, എന്താ സാറേ, ഇനി സാറേ കിടക്കോ, എന്തൊരു ഞാനത് എത്തിയിട്ടില്ലാത്തെന്ന് എനിക്കറിയത്തില്ല. കയറി പിടിച്ച് ആ കാതന്നെ പറഞ്ഞു പോയി. ഇവൻ കള്ളന്മാർക്കെല്ലാം പണ്ടൊക്കെ അഴിച്ചെടുക്കുകയുണ്ടായിരുന്നു, ഇപ്പൊ അവർക്കൊക്കെ മെഷീനുണ്ട്, ഇങ്ങനെ വെച്ചാൽ മതി, കിറന്നൊരു ശബ്ദം കേൾക്കുകയുള്ളൂ, എന്നിട്ട് അഴിച്ചെടുക്കണം, കാരണം അവർക്ക് സമയമില്ലേ, ആർക്കാ ഇവിടെ സമയം, ആർക്കുമില്ലല്ലോ. വേറൊരുത്തൻ ആവരണം മോഷ്ടിക്കാനായിട്ട് ഒരാളെ പിടിച്ചു, അല്ലെങ്കിൽ കൊന്നുകള. ഇതിലെ രണ്ടുപേരെയും ഒരേ നരകത്തിലാണെങ്കിൽ അത് നീതിയാകുമോ? മറ്റൊരാൾ ആവരണം മോഷിച്ചുവെങ്കിലും കൊന്നില്ലല്ലോ, ഇവ മോഷ്ടിക്കുകയും ചെയ്ത് കൊല്ലുകയും കൂടെ ചെയ്തു അല്ലേ. അപ്പോൾ എല്ലാവരെയും അങ്ങ് നരകത്തിലാണോ വിടുന്നത്? എല്ലാവരെയും നരകത്തിൽ വിടുന്നെങ്കിലും നരകത്തിൽ പ്രത്യേക സെല്ലുകൾ വളരെ ശ്രദ്ധിച്ചറിഞ്ഞിരിക്കണേ. ഈ കാര്യം വളരെ പ്രധാനമായ വിഷയമാണ് നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത്. രക്ഷിക്കപ്പെടാത്തവർക്ക് ഇപ്പോഴും അറിയാം ഏത് സെല്ലിൽ തങ്ങൾ പോകുന്ന ഈ വിഷയം കഴിയുമ്പോൾ. ജയിലുകളിലും പല സെല്ലുകളുണ്ട്, ചില ഒറ്റയാന്മാരെ ഇടിച്ചിരിക്കുന്ന സെല്ലുകളുണ്ട്, അവരെ ഇറക്കി വിടുകയില്ല, സാധാരണ ഒരു കുഴപ്പമൊന്നും ഇല്ലാത്തവരെ ഇടുന്ന സ്ഥലമുണ്ട്. കേരളത്തിലാണെങ്കിൽ ഓപ്പൺ ജയിലുണ്ട്, കള്ളിക്കാട്ടില് സെൻട്രൽ ജയിലുണ്ട്, പലതുമുണ്ട്. ഇതുപോലെ നരകം ഒന്നാണെങ്കിലും അതിൽ പല സെല്ലുകൾ, അതിലൊരു സെല്ല് പല റൂമുകളൊക്കെ ഉണ്ടെങ്കിലും ആ സെല്ലിൽ അവിടുത്തെ കട്ടിലും കസേരയും ബെഡും പുതപ്പും എല്ലാം പുഴുക്കളെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സെല്ലാണ്. ആ സെല്ലിലേക്ക് ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ കൊണ്ടുപോകാൻ പോവുകയാണ്. എല്ലാവർക്കും ബൈബിളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. യെശയ്യാ പ്രവചനം 14:11. യെശയ്യാ പ്രവചനം 14:11. ശ്രദ്ധിച്ചോളേ, നിന്റെ ആഡംബരവും ഏതാ ജീവിച്ചിരുന്ന കാലത്ത്. ഇതിന് മാർമികമായി സാത്താനെ കുറിച്ച് പറയുന്നതാണ്, ബാബിലോൺ രാജാവിനെ കുറിച്ച് പറയുന്നതാണ്. ഇതിൽ നിന്ന് പല അർത്ഥങ്ങൾ നമുക്കെടുക്കാം. എന്നാൽ കേൾക്കുക, നിന്റെ ആഡംബരവും, ആഡംബരം അറിയാലോ, നമ്മുടെ ആഡംബരമൊക്കെ അറിയത്തില്ല നമ്മുടെ ആൾക്കാരുടെ ആഡംബരം. അടുത്തത് പാതാളത്തിലേക്കിറങ്ങിപ്പോയി. അടുത്തത് നിന്റെ കീഴെ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു. അടുത്തത് കൃമികൾ നിനക്ക് പുതപ്പായിരിക്കുന്നു. ഇനി എല്ലാവരും ഒരു നിമിഷം കൊണ്ട് ശ്രദ്ധിച്ച്, മനുഷ്യൻ വസ്ത്രവും അതുപോലെ തന്നെ താൻ കിടക്കുന്ന ബെഡ്റൂമും ഒക്കെ മനോഹരമായിരിക്കാൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പണം ചെലവഴിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പല ക്രമീകരണങ്ങൾ അവൻ ചെയ്യുന്നു, പണത്തിനനുസരിച്ചുള്ള ബെഡ്റൂം അവർ ക്രമീകരിക്കുന്നു ഈ 60 വർഷത്തിനു വേണ്ടി. എന്നാൽ ഇവിടെ വിട്ടുപോയി കഴിഞ്ഞാൽ നരകത്തിലും ഒരു ബെഡ്റൂം ഉണ്ടാക്കുന്നുണ്ട്, അത് സ്പ്രിംഗ് ആക്ഷനുള്ള ബെഡാണ്, കാരണം പുഴുക്കളായതുകൊണ്ട് അതിങ്ങനെ ഞൊളച്ചുകൊണ്ടിരിക്കും. ഇവിടെ ശ്രദ്ധിക്കുന്ന എല്ലാവരും, ഇനി ഇവരെ പുതപ്പിക്കുന്ന വസ്ത്രം ഒന്ന് ശ്രദ്ധിച്ച്, കൃമികൾ കൊണ്ടുള്ളൊരു പുതപ്പ് മൊത്തം ഒന്ന് പുതയ്ക്കുക. നോർത്ത് വയ്ക്കും, നിങ്ങൾ അതേ ഭാവനയിൽ എന്നോട് കൂടി ഒന്ന് ഇറങ്ങി വന്നേ. ഒന്നോ രണ്ടോ ദിവസമാണോ ഇന്നത്തെ മിസ്സിന്റെയും മിസ് അമേരിക്കയും മിസ് ആസ്ട്രേലിയയും കാളപ്പെണ്ണുങ്ങളെല്ലാം പുതപ്പിക്കുന്ന വസ്ത്രത്തിന്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. പശുവിന് പോലും നഗ്നത മറയ്ക്കാൻ നീളമുള്ളൊരു വാലുണ്ട്. ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് പലരും അതുപോലും ഇല്ലെന്നുള്ളതാണ് നാണക്കേടുന്നത്. പറയാൻ തന്നില്ല, കാല് വരെ പശുവിന് പോലും ഒരു വാലുണ്ട്. എന്തിട്ടുണ്ട്? മൃഗസംസ്കാരം പോലും ഇല്ലാത്ത, മൃഗസംസ്കാരം പോലും ഇല്ലാത്ത 20-ാം നൂറ്റാണ്ടിലെ സോദോമിന്റെ മക്കളെ കിടത്തുവാനുള്ള ബെഡിനെ കുറിച്ചാണ് ഗോപാലകൃഷ്ണൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പുതപ്പ് കൊണ്ട് കൃമികീടങ്ങളെ കൊണ്ടുള്ള പുതപ്പ്, പുഴുക്കളെ കൊണ്ടുള്ള കട്ടിൽ. ദൈവമേ, ഒരു വർഷമല്ലേ, രണ്ടു വർഷമല്ലേ, മൂന്ന് വർഷമല്ലേ, കോടാതെ കോടി യുഗം ആ സെല്ലിൽ കിടന്നേൽക്കും. ദൈവത്തിന്റെ ആത്മാവ് എന്ന പദപ്രയോഗം ശ്രദ്ധിക്കുക. ലിറ്ററലായിട്ട് സാത്താനെ കുറിച്ചാണ്. നിന്റെ ആഡംബരമല്ല. പ്രിയപ്പെട്ടവരെ, നിത്യതയിൽ മനോഹരമായൊരു വിശ്രമ കേന്ദ്രമാണ് നമുക്കാവശ്യം. ഇവിടെ ഒന്നുമില്ലെങ്കിൽ നരകത്തിൽ ഒരു സെല്ലാണത്. നരകത്തിൽ പുഴുക്കൾ കോമണാണ്, ആവശ്യത്തിലേക്ക് എന്തിനു വരും. പക്ഷേ ഇവരുടെ മാത്രമുള്ള സെല്ലാണ് അത്. ഇവിടത്തെ ആഡംബരം അങ്ങോട്ട് കൂടിയിട്ട് ഉണ്ടല്ലോ, നമുക്കറിയാമല്ലോ, ആഡംബരമൊക്കെ കൂടി എന്ന് ആയിരിക്കാം. എനിക്ക് സംസ്കാരത്തോടോ പരിഷ്കാരത്തോടോ എതിർപ്പില്ല, ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു. മനുഷ്യൻ സംസ്കാരത്തിനൊത്തവണ്ണം വളർന്നിരിക്കണം. പക്ഷെങ്കിൽ നഗ്നത പ്രദർശിപ്പിക്കുന്ന ഒരു സംസ്കാരവും ദൈവീകമല്ല. അത് സോദോമിന്റേതാണ്, അത് നരകത്തിലേക്ക് പോകുന്നതാണ്.
ആ സംസ്കാരത്തിന് ഞാൻ പറയുന്നത് മൃഗസംസ്കാരമല്ല.
നഗ്നത മറയ്ക്കുന്ന വേഷവിധാനം മാതാപിതാക്കൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിക്കൊടുക്കണം. നാണമില്ലാത്തതിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം.
നരകത്തിലെ അടുത്ത സെല്ല്
വളരെ ശ്രദ്ധിച്ച് ചിന്തിക്കേണ്ട കാര്യമാണ്. ഇനി അടുത്ത നരകത്തിലെ ആ ഒരു സെല്ല് പറയാൻ പോവാണ്. ആ സെല്ല് കട്ടപിടിച്ച് കൂടിയിട്ടുള്ള സെല്ലാണ്. കട്ടപിടിച്ച് കൂടിയിട്ടുള്ള സെല്ല്
നമുക്ക് വായിക്കാമത്തെ അടച്ചു ശേഷം 25-ാമത്തെ 30-ാം വാക്യം.
ആ ഈ പദം ശ്രദ്ധിച്ചോണേ. ഇത് രക്ഷിക്കപ്പെടാത്ത ദാസന്റെ കാര്യമല്ല ഈ പറയുന്നത്. രക്ഷിക്കപ്പെട്ടിട്ട് രക്ഷ നഷ്ടപ്പെടുത്തിയ ദാസന്റെ കാര്യമാണ് പറഞ്ഞ. കൊള്ളരുതാത്ത ദാസൻ, പണ്ട് നല്ല ദാസനായിരുന്നു, പക്ഷെ ഇടയ്ക്കായി പോയതാ. കൊള്ളരുതാത്ത ദാസനെ ിലേക്ക് തള്ളിക്കളയും. ഒന്നുകൂടെ ആ വാക്യം വായിച്ച് നമ്മുടെ മനസ്സിലോട്ടൊന്ന് കയറിയിരിക്കണം ഇത്. ആ എന്നോടെ, എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവി.
പത്താട് സുവിശേഷം 25-ാം അധ്യായത്തിൽ ക്രിസ്തു ഈ കഥ പറയുന്നത് മൂന്ന് വ്യക്തിക്ക് താലന്ത് കൊടുക്കുന്നവരോടുള്ള ബന്ധത്തിലാണ്. യജമാനൻ മൂന്ന് പേർക്ക് താലന്ത് കൊടുക്കുന്നു. ഒരാൾക്ക് 5 താലന്ത് കൊടുത്തു, ഒരാൾക്ക് 2 താലന്ത് കൊടുത്തു, ഒരാൾക്ക് 1 താലന്ത് കൊടുത്തു. ഏറെ നാൾ കഴിഞ്ഞ് യജമാനൻ മടങ്ങി വന്നു താലന്തുകളുടെ കണക്ക് ചോദിക്കുവാനായി. അതുകൊണ്ട് വ്യാപാരം ചെയ്യണമായിരുന്നു. അതിൽ ഒരാൾ ഈ 5 താലന്ത് കിട്ടിയാണെന്ത് ചെയ്യുന്നറിയാമോ? അവരോട് ചെന്ന് വ്യാപാരം ചെയ്തു. 5 നേടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. യജമാനൻ വരി കൊടുക്കും. 2 താലന്തുകാരനും കൂടി അവനും 2 നേടി കാത്തിരിക്കുകയാണ്. അവർ രണ്ടുപേരും നല്ല ഒരുക്കത്തിലാണ്. എന്നാൽ താലന്ത് വാങ്ങിയ വേറൊരുവനുണ്ടായിരുന്നു. അവൻ ന്യൂയോർക്കെല്ലാം കണ്ടപ്പോൾ തൽക്കാലത്തേക്ക് അതൊന്ന് മാറ്റിവെച്ചു. ഗ്യാസടിയാണ് അതിനേക്കാൾ നല്ലതെന്ന് തോന്നിപ്പോയി. ഈ ന്യൂയോർക്കിന്റെ പച്ചപിടിച്ച പുൽമേടും ഇവിടത്തെ ഈ വളക്കൂറുള്ള മണ്ണും കണ്ടപ്പോൾ പിന്നെ
വരെയൊക്കെ ചെയ്യാം, അതിന് മുമ്പ് ആദ്യം രണ്ട് വേല ഇറക്കാം എന്ന് ഓടിപ്പോയി. ഇവൻ ഇത് കൊണ്ടുപോയി കുഴിച്ചു വെച്ചു. ഇങ്ങനെ കുഴിച്ചു വെച്ചപ്പോഴൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു. കാലം വ്യാപാരം ചെയ്യുന്നവരായിരുന്നു മണ്ടന്മാരാ അന്നേരം. കാരണം ഇദ്ദേഹം മിടുക്കനായി, മിടുക്കനായി ഇങ്ങനെ സുഖമായിട്ടൊക്കെ ജീവിക്കുകയൊക്കെയാ. പക്ഷെ ഈ കണക്ക് ചോദിക്കാൻ ഒരു സമയമുണ്ടെന്നുള്ള കാര്യം ഇദ്ദേഹം അത്രയും ചിന്തിച്ചിരുന്നില്ല. ഈ മൂന്ന് പേരെ വിളിച്ചുകൊണ്ട്
കണക്ക് ചോദിക്കുന്ന ഒരാളുണ്ടെന്നും കണക്ക് ചോദിക്കുവാനൊരു സമയമുണ്ടെന്നും മനസ്സിലായപ്പോൾ ഇദ്ദേഹം വരയ്ക്കാൻ തുടങ്ങി. ഒരാളെ വിളിച്ചു, തോമസ് എത്രയാണ് ഞാൻ നിനക്ക് തന്നത്? അഞ്ചു നാലം തവണ. എത്ര നീ നേടി? അഞ്ചു നാലം നേടി. നല്ലൊരു പുഞ്ചിരിയോടുകൂടി യജമാനൻ പറഞ്ഞു, നന്ന്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നിന്നെ ഞാൻ ഇനിയും അധികത്തിൽ കാര്യവിചാരകനാക്കാൻ പോവുകയാണ്. രണ്ടു താലന്തുകാരൻ വന്നു, യജമാനെ എത്രയാ തന്ന്? രണ്ടല്ലേ? അതെ, ഞാൻ രണ്ടുകൂടെ നേടി. എന്താണ് ആ കുറഞ്ഞെന്ന് ചോദിച്ചോ? ഒരിക്കലുമില്ല. അതെന്റെ രണ്ടേ ശ്രീഗ്രാം പ്രസംഗിക്കുന്ന പോലെ എന്താ ഭഗവാന പ്രസംഗിക്കാത്തെന്ന് എന്നോട് ചോദിക്കുക. എനിക്ക് തന്നെ മാത്രം ഞാൻ ചെയ്താൽ മതി. പക്ഷേ അതെന്നോട് ചോദിച്ചു. രണ്ടുകാരും പറഞ്ഞു നാല് തരി. അവനോടും പറഞ്ഞത് നന്ന്, നല്ലവരും വിശ്വസ്തനുമായതാണ്. ഇത്രയുമായി കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ ചേട്ടൻ ചേട്ടായി നമ്മുടെ അവറാച്ചൻ എന്തിക്കാൻ തുടങ്ങി. കുഴഞ്ഞെന്ന സന്നിധി ഇന്നും ഓർത്തില്ല. എന്റെ മനസ്സിൽ ഇങ്ങനെ കർത്താവ് ഒരു ഗംഭീരനാദം അങ്ങോട്ട് മുഴക്കും. എന്നിട്ട് അങ്ങ് പൊക്കിക്കൊണ്ട് സ്വർഗത്തിലിരുത്തി ആ പടുമ്പ് നദിയുടെ തീരത്തൂടെ അങ്ങോട്ട് നടന്ന് മഞ്ഞായി ഒക്കെ ഇങ്ങനെ കുറിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ ഞാൻ ചിന്തിച്ചത്. കുഴഞ്ഞല്ലോ സംഗതി ചോദിക്കുന്നത്. അവൻ വളരെ ക്രൂക്കറായിരുന്നു എന്നുള്ളത് അവൻ ഉപയോഗിക്കുന്ന രണ്ടു പദങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവും. നിങ്ങൾ അധ്യായം കംപ്ലീറ്റ് ആയിട്ട് വായിക്കണം. വിട്ടിച്ചത് അവനിങ്ങനെ ആലോചിച്ചു, എന്താണ് സംഗതി, എന്തെങ്കിലും പറയണമെന്ന് അവൻ ആലോചിച്ചിട്ട് പറഞ്ഞു. അവൻ രണ്ട് പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചു. ഒന്ന്, യജമാനെ നീ വെതരാത്തടത്തുനിന്ന് കൊയ്യുന്നവനാണ്, വിതയ്ക്കാത്തടത്തുനിന്ന് കൊയ്യുന്നവനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ മുക്കാൽ ചക്രം കൊണ്ടുപോയി കൊടുത്തിട്ട് നിനക്ക് റേഷ്യം മേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല, വ്യാപാരം ചെയ്യേണ്ട അത്യാവശ്യമൊന്നും ഇല്ല. രണ്ടാമത് ഇങ്ങനെ ഉപയോഗിക്കുന്ന വേറൊരു പദം, നീ കഠിന മനുഷ്യനാണ്, ഞാനിതിങ്ങനെ എനിക്ക് മറ്റുള്ളവരെ പോലെ ഒരു വേദന ഞാൻ വല്ലതും വഴി പറഞ്ഞുവേണ് യാക്കോ പറഞ്ഞിരിക്കുന്ന അധികം ന്യായവിധി ഉണ്ടാകുമെന്ന്, അതുകൊണ്ട് ഞാൻ അഭിപ്രായിക്കൊന്നും പോയില്ല, നീ തന്നത് എന്ന പിടിച്ചു ഒരു കുറുമാലിൽ കെട്ടി സൂക്ഷിച്ചിരുന്നു. അത് കളഞ്ഞിരുന്നില്ല, പലതും കളഞ്ഞെങ്കിലും ഇത് കളഞ്ഞിരുന്നില്ല ആള്. അതുകൊണ്ട് നീ കൈക്കൊള്ളു. ഇതിനോട് യേശു പറയുന്ന പദപ്രയം, അരാച്ച മോനിങ്ങോട്ട് കയറിയിരുന്നേ, ഗബ്രിയേലെ ഇവന്റെ വലയിലോട്ട് ആ ജീവകിരീടവും വാടാത്ത കിരീടവും കൂടെ എടുത്തു വെക്കാനാണോ പറയുന്നത്? ഇനി നാം വായിച്ച വേദഭാഗത്തിലേക്ക് കടന്നുവരാ. ദുഷ്ടനും മടിയനുമായ ദാസനെ ഇവന്റെ കാലും കൈയും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ കൊണ്ടുപോയി തട്ടുവി.
ഈ വിഷയം പറയുമ്പോൾ അനേക സംശയങ്ങൾ നമുക്ക് വരും. രക്ഷ നഷ്ടപ്പെടുമോ? രക്ഷ പ്രവർത്തിക്കലാളാണോ? പ്രവർത്തിച്ചാലേ സ്വർഗത്തിൽ പോകാൻ ഒക്കുമോ? എന്നെ വളരെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. രക്ഷ പ്രവൃത്തികളാലല്ല, രക്ഷ നഷ്ടപ്പെടുകയും ഒന്നുകൂടെ, രക്ഷ പ്രവൃത്തികളാലല്ല, ഗൊൽഗോത്തായി ക്രൂശിച്ചൊഴിഞ്ഞ രക്തത്താലാണ് രക്ഷ നഷ്ടപ്പെടുകയും. എന്നാൽ രക്ഷ നഷ്ടപ്പെടുത്താം, എനിക്ക് രക്ഷ നഷ്ടപ്പെടുത്താം, ഇന്നും രക്ഷ പോവുകയില്ല, എനിക്ക് രക്ഷ നഷ്ടപ്പെടുത്താം. ഞാനിപ്പോൾ ടിക്കറ്റ് എടുത്തു കേരളത്തിലേക്ക് പോകുവാൻ, എനിക്ക് നിശ്ചയമായിട്ടും എന്റെ ടിക്കറ്റ് ഒക്കെ ആയാണെങ്കിൽ ഒരു സീറ്റുണ്ട്. പക്ഷെങ്കിൽ എന്റെ ആ ടിക്കറ്റ് എനിക്ക് നഷ്ടപ്പെടുത്താം, എനിക്ക് ആ ട്രെയിനിൽ കയറാതിരിക്കാം.
രക്ഷ നഷ്ടപ്പെടുകയില്ല, രക്ഷ നഷ്ടപ്പെടാം. രണ്ടും രക്ഷ പ്രവർത്തികളാലല്ല, എന്നാൽ രക്ഷിക്കപ്പെട്ടവനിൽ പ്രവൃത്തി ഉണ്ടായിരിക്കും. അതില്ലെങ്കിൽ അതിന്റെ അർത്ഥം അവൻ രക്ഷിക്കപ്പെട്ടില്ലെന്ന്. ഇനി ഈ ചിന്തയിലേക്ക് ഈ വാക്യത്തിലേക്ക് കടന്നതാണ്.
ദുഷ്ടനും മടിയനുമായ ദാസനെ ഇവന്റെ കാലും കൈയും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ കൊണ്ടുപോയി തട്ടുവി.
നരകത്തിലെ ഏറ്റവും ഭീകരമായ ഒരു സ്ഥലമാണ് നമ്മൾ ഇപ്പോഴോട് വായിച്ചത്, ഇരുളുള്ള സ്ഥലം. ഇരുളില്ലാത്ത സ്ഥലവും നരകത്തിലുണ്ട്. ഇരുളിന്റെ ആ ഭീകരത അറിയണമെങ്കിൽ മിസ്രൈമിലുണ്ടായ ഇരുള് പോലെ കൂട്ടിമുട്ടുന്ന ഇരുളാണ്, ആരെയും കാണാൻ മേല.
അവിടേക്ക് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആൾക്കാരുടെ നിലവിളിയെല്ലാം കേൾക്കാം. അവിടുന്ന് ഇവിടെ നോക്ക് വരുന്നത്, സാത്താനെ
കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോഴേ വേടിയാണെങ്കിൽ അവിടെ വെച്ച് കൊണ്ടിടുകയാണെങ്കിൽ ആരവിടെ പിടിച്ചിരിക്കുന്ന ഞാൻ പണ്ട് ഉപദേശിമാര് പറയണമുള്ള സാധനമാണോ ഇത്? കാണാൻ വേണ്ടാത്തോണ്ട് വരാലപ്പാട് ഭയത്തിലാണ്. ഇനി കാലും കൈയും കെട്ടാത്ത സ്ഥലവും കാലും കൈയും കെട്ടിയിടുന്ന സ്ഥലവുമുണ്ട്. കാലും കൈയും കെട്ടിയ സ്ഥലമാണ് വലിയ പ്രയാസം. നരകത്തെ എങ്ങനെയാണെന്നും കുഴപ്പമില്ലല്ലോ, കാലും കൈയും കെട്ടിയ കുഴപ്പമില്ലെന്ന് ഓർക്കും. പക്ഷെങ്കിൽ അതിന്റെ ഒരു വശം ഞാനെന്ന് പറയാം അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ. ഈ ഒരു ദാസനെ, ലേറിയ ദാസനെ ഇങ്ങനെ കാലും കൈയും കെട്ടി ഇട്ടിരിക്കുക ഇന്ന സമയത്ത് ഒരു നരകത്തിൽ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ പുഴുക്കൾ കോമൺ ആണെന്നുള്ളത്, ഞാൻ അങ്ങ് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുക. ബൈബിൾ എന്ത് പറയുന്നെങ്കിൽ അതങ്ങ് വിശ്വസിക്കുക, അത് നടക്കുമെന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. 4-5 അടി നീളമുള്ള പുഴുക്കളാണ് കാലും കൈയും കെട്ടിക്കിടക്കുന്ന ഒരു ദാസന്റെ മൂക്കിനകത്തൂടെ ഒരെണ്ണം കയറി വായ്ക്കകത്തൂടെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കാലും കൈയും കെട്ടിയിരിക്കുന്നുണ്ട്, മൂക്ക് വലുതാക്കാമെന്നല്ല ഒരു പരിപാടി. എന്നാൽ കാലും കൈയും കെട്ടാത്ത വ്യക്തി ഒരൊറ്റയേറെ ഇതിനകത്ത് പോകാം. മനസ്സിലായോ? നരകത്തിൽ കാലും കൈയും കെട്ടിയവരും കെട്ടപ്പെടാത്തവരും അവർ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കും.
പക്ഷെങ്കിൽ അവിടെ ആരെയാണ് വിടുന്നെന്നറിയാമോ? കള്ളുകുടിയനെയല്ല,
ദാസനെ, ഏറിയ ദാസനെ, മോസ്റ്റ് റവറന്റിനെ. ആദ്യകാലങ്ങളിലൊക്കെ എന്റെ മാനസാന്തരത്തിന്റെ കാലത്തൊക്കെ റവറന്റ് ഉള്ളായിരുന്നു. എല്ലാരും റവറന്റ് വെക്കാൻ തുടങ്ങിയപ്പോഴത്തെ റൈറ്റായി, പിന്നെ മോസ്റ്റായി, പിന്നെ ഇനി അതിനു പോലും എന്ത് രീതിയിൽ വെക്കാൻ പോകുന്ന അറിയാതിരിക്കുക.
ഡോളറിന്റെ മണം കേട്ടപ്പോൾ സുവിശേഷകാരം മാറ്റി വെച്ചിട്ട് ആ മണത്തിൽ മാറിയ ദുഷ്ടനും മടിയനുമായ ദാസനെ കെട്ടി
നരകത്തിന്റെ അടുത്തങ്ങ് വിടരുത്. അതെ, അല്ലെങ്കിൽ അവൻ അവിടെ നിന്നും ചാടി ട്രെയിനിൽ കയറി ഇവിടെ വരും. ആ നെഗ്രോയിൽ മതി ഉണ്ടെങ്കിൽ ചാടിക്കളവ്. അതുകൊണ്ട് ഇവ പറയുകയാണ്,
ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ കൊണ്ടുപോയിടുവി. എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളെല്ലാം വെട്ടി അതുണങ്ങി ചുട്ടുകളയുക അത്രേ അവസാനം.
ഈ മുമ്പിൽ വെള്ളിയാകുന്ന ക്രിസ്തുവിൽ ഒരു പക്ഷേ ഒരിക്കൽ ചേർന്നിരുന്നതായിരിക്കും. പക്ഷെങ്കിൽ ഫലം കായ്ക്കുക എന്നുള്ളത് വളരെ പ്രധാനമായൊരു കാര്യമാണ്. പ്രൈസലോ,
പ്രൈസലോ, പ്രൈസലോ. ജീവിതം വളരെ ഈസിയാണെന്നും പഴങ്കുവെളിയുടെ വീരത്ത് മന്നായും കൊടുത്തുകൊണ്ട് നടക്കാമെന്നും ആരും ഓർക്കരുത്. ദുഷ്ടനും മടിയനുമായ ദാസനെ ബൈബിൾ സ്കൂളുകളെല്ലാം കയറി ഇറങ്ങി രണ്ടു വാക്കൊന്ന് പറയാൻ പറ്റിയപ്പോൾ കമ്പനി കയറിക്കളെ,
രണ്ടു വാക്കൊന്ന് പറയാൻ കയറി കഴിഞ്ഞപ്പോൾ കമ്പനി കയറിക്കഴിഞ്ഞു. ഇനി ഗോപാലകൃഷ്ണനല്ല അതിനേക്കാൾ നിന്റെ ഉള്ളിൽ വന്ന പ്രസംഗിക്കാരൻ ഇയാളെ ഇറക്കാമെന്ന് തോന്നുന്നില്ല. എങ്കിലും ഒന്ന് പറയില്ല, പറയില്ല.
നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലം അറിഞ്ഞ് നശിച്ചു പോകുന്ന ന്യൂയോർക്കിന്റെ ഡോളറിന്റെ ആ ദുർഗന്ധത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് കർത്താവിന്റെ വിലയ്ക്ക് വാ, നമുക്ക് ഇന്ത്യക്ക് പോവാം.
ഞാനിവിടെ വന്ന ഇന്ത്യ ഞങ്ങളെ ഒരു ദിവസം ആകുമ്പോൾ ഇവിടെ അരിഞ്ഞു നാളെ വിളിക്കാൻ വന്നേ. നമുക്ക് പോകണ്ടേ, നമുക്ക് വൈദ്യം പോവാം. അവിടെ കർത്താവിന്റെ വിലയിൽ
ഈ പട്ടണത്തിന് വേണ്ടി ദൈവം വിളിച്ചാക്കിയ ദൈവദാസന്മാരുണ്ട്, അവരത് ചെയ്തു.
ദുഷ്ടനും മടീനുമായ ദാസൻ കിടക്കുന്ന സ്ഥലമാണ് ഏറ്റവും ഭയങ്കരം. ഏറ്റിക്കൂട് പോലും നരകത്തിലെ ഫസ്റ്റ് ക്ലാസ്സിലായിരിക്കും. ഇവൻ അവിടെ കിടക്കുന്ന അതിനും കഷ്ടത്തിലായിരിക്കും. സമയങ്ങളിലെല്ലാം അറിഞ്ഞത് അതെങ്ങനെയാണെന്ന് പറയട്ടെ. കാളയ്ക്ക് ലാടൻ അടിക്കുന്ന കണ്ടിട്ടുണ്ടോ പണ്ട് നമ്മുടെ കേരളത്തിൽ? ഈ വെള്ളസംഭാഷണത്തിലുണ്ട് ഗുരുവിന് ഇങ്ങനെ ഇങ്ങനെ ഈ പാക്കറ്റുകാരക്കാരനെ ജേതാഹം കൊടുക്കുന്നവരെ തൂക്കാനായിട്ട് ബുദ്ധിമുട്ടപ്പെട്ട് കാണാതെ എത്തിച്ചു. ഞാൻ പണ്ട് കാണുന്നുണ്ടായിരുന്നു. അപ്പം ദേവാലയത്തിൽ മുമ്പ് തന്നെ അങ്ങനെ കെട്ടാതെ കൂടി കെട്ടാതെ ഇങ്ങനെ ആൾക്കാരെല്ലാം കാണുന്നുണ്ട്. ഗുരുവിനെ ഇങ്ങനെ ഈ കാളയ്ക്ക് ആരംഭിക്കുന്നവരെ കിട്ടിയിട്ട് ഇങ്ങനെ ചേരാഹം തൂക്കുന്ന പോലെ അവരും ഇങ്ങനെ കൊണ്ടുപോകുകയാണ്. എന്താ ചെയ്തു അടുത്ത് വരുന്നു ഗുരുമാരെ, നീ എല്ലാം നന്നാണോ ഞങ്ങൾക്ക് ജോലി അല്ലാത്ത എല്ലാം പോയാലും ഇന്നെ ഇനി അങ്ങ് പുറത്തു കൊണ്ടുപോകണം ചുമക്കാം.
എന്റെ ദൈവമേ ചിന്തിക്കാൻ വേണ്ടി ചിന്തിക്കണം.
അപ്പൊ നരകത്തിൽ എല്ലായിടത്തും പല്ലുകടി ഉണ്ടെങ്കിൽ ഇതൊരു പ്രത്യേക സെഷൻ, അവിടെ എല്ലാവരും ഇങ്ങനെ കൈയും പല്ലുകടിക്കുവാണ്. അപ്പോൾ ചെല്ലി പറയുന്നത്, എന്റെ സഹോദര, സഹോദരൻ പറയുന്ന സെല്ലിൽ ഞാൻ പോയാലും ഞാൻ പല്ലുകടിക്കുക, എന്റെ പല്ല് നേരത്തെ എടുത്തതാണ് വെപ്പുവല്ലാണ് ഇരിക്കുന്നതെന്നാണ് പലരും പറയുന്നത്. അന്നേരം അവിടെ കേൾക്കാനുള്ളതെല്ലാം കേൾക്കും. എന്തുകൊണ്ടാണ് നരകത്തിൽ കരച്ചിലും പല്ലുകടി ഉണ്ടാകുന്നത്? രണ്ട് കാരണത്താൽ കരച്ചിലുണ്ടാകാം. യെശയ്യാപ്രവചനം 66:24 അവസാന വാക്യം വായിച്ചാൽ സ്വർഗവാസികൾ നരകവാസികളെ കാണാൻ പോകുന്നൊരു സമയമുണ്ട്. നരകവാസികൾക്ക് സ്വർഗവാസികളെയും കാണാം. തങ്ങളുടെ മാതാപിതാക്കൾ, തങ്ങളുടെ സഹോദരങ്ങൾ ജീവന്റെ വാർത്തകൾ പറഞ്ഞ പലരും സ്വർഗത്തിന്റെ തീരത്തിലൂടെ നടക്കുമ്പോൾ അവരിൽ നിന്നും ഉപദേശങ്ങൾ പ്രാപിച്ചിട്ട് രക്ഷിക്കപ്പെടുവാൻ കഴിയാത്തവർ നരകത്തിൽ കിടന്നുകൊണ്ട് പപ്പാ, മമ്മി, അച്ചായ അന്ന് പറഞ്ഞ ഞാൻ കേട്ടിരുന്നെങ്കിൽ എനിക്കിവിടെ വരണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നരകത്തിൽ സ്വർഗവാസികളെ കണ്ടുകൊണ്ട് കരയുന്ന ഒരു രംഗമുണ്ട്. അതിന്ന് രാത്രിക്കാലം വിശദീകരിക്കുവാൻ എനിക്ക് സമയമില്ല. പല്ലുകടി എന്ന് പറയുന്നത് എന്താണ്? പല്ലുകടി എന്ന് പറയുന്നത് കോപം പുറത്തു കൊണ്ടുപോകാൻ കഴിയാതിരിക്കുമ്പോൾ അകത്തോട്ട് തന്നെ ഇറക്കുന്നതായ ഒരു വൈകാരിക അനുഭവമാണ്. ഉദാഹരണമായിട്ടൊരു 100-100 കിലോ തൂക്കമുള്ള ഒരുത്തൻ നിങ്ങളുടെ ആ കോടലിലോട്ട് പിടിച്ച് താടിക്കിട്ട് ഒരു കുത്തുകുത്തി എന്നിരിക്കട്ടെ. എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇവനെ നോക്കിയിട്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാല് ഇറക്കുമ്പോൾ പ്രത്യേക അങ്ങോട്ട് തിരിഞ്ഞങ്ങോട്ട് മാറിയിട്ട് അങ്ങ് അരിശത്തിന് പല്ലുമൊക്കെ കടിച്ച് അങ്ങ് അരിശോ ഇറക്കുക, അതിനായി പല്ല് കടിക്കുക. എങ്ങനെയാണ് ഈ നരകത്തിൽ പല്ല് കടിക്കുന്നത്? ഒരു സഹോദരൻ കടിക്കുന്ന രംഗം ഞാൻ പറയാം. അയാൾ നോക്കിയപ്പോൾ അയാളുടെ നേതാക്കന്മാരെല്ലാം അവിടെ കിടക്കുകയാണ്. നേതാക്കന്മാരെ നോക്കിക്കറിയാം, ഇതാ ഞാൻ രക്ഷിക്കപ്പെടാനൊരുങ്ങിയപ്പം സ്നാനപ്പെടാനൊരുങ്ങിയപ്പം പറഞ്ഞത് കള്ളമാണെന്ന്, കള്ളാ എന്ന് പറഞ്ഞ് അവനെ നോക്കി കടിക്കുന്നതാണ് പല്ലുകടി എന്ന് പറയുന്നത്.
നരകത്തിലെ ഒരു സെല്ലാണത്, നരകത്തിലെ മറ്റൊരു സെല്ലും കൂടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കാം. പാട സുവിശേഷം 22:13 മുതലുള്ള 13 വാക്യം.
കയ്യും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവിൽ.
ഇത് ഒരു കല്യാണത്തോടുള്ള ബന്ധത്തിലെ വിഷയമാണ്. കല്യാണശാലയിൽ ഭക്ഷണമെല്ലാം ഒരുക്കിയതിന് ശേഷം രാജാവ് ഒരു കൂട്ടരെ വിളിച്ചു. അവർ പറഞ്ഞു ഞങ്ങൾക്കിപ്പോ സമയമില്ല, അവർ പറഞ്ഞു ഞങ്ങൾക്ക് വേറെ ജോലിയോ. രാജാവ് പ്രയാസമായിട്ട് പറഞ്ഞു, എന്നാ നിങ്ങൾ പോയിട്ട് അന്നെ കാണുന്ന ശങ്കറിനെ അവനെ ഇങ്ങനെ എല്ലാം വിളിച്ചുകൊണ്ട് ഞങ്ങൾ നിറയ്ക്കാൻ പറയും. നിറയ്ക്കുക എന്നുള്ള ദൈവത്തിന്റെ ഒരു പരിപാടിയാണ്. അങ്ങനെ വിളിച്ച് നടത്തി കഴിഞ്ഞ് രാജാവ് അവസാനം ഇരുന്ന് കാണാൻ വന്നു. കാണാൻ വന്നപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം ഉണ്ടെങ്കിലും ഒരു പുള്ളിക്കാരൻ ഇതിനകത്ത് ചൂടുകൂടി കയറിയിട്ടുണ്ട്. അവൻ എങ്ങനെ കയറി എന്നുള്ളത് ഇപ്പോഴും ഒരു മർമ്മമാണ്. എങ്ങനെ കയറി എന്നുള്ളത് അതൊരു വലിയ മർമ്മമാണ്. അത് അതിനെ ഓടിച്ച് പ്രാർത്ഥിച്ച അദ്ദേഹം മർമ്മമാണ് തോന്നുന്നു. ഏതായാലും ആളുണ്ട്, ആളുണ്ട്. പക്ഷെങ്കിൽ കല്യാണ വസ്ത്രം മാത്രം ഇല്ല, പല വസ്ത്രവും ആളിനുണ്ടായിരുന്നെങ്കിലും ധരിക്കേണ്ട വസ്ത്രം, ആ രാജാവ് ഇഷ്ടപ്പെട്ട വസ്ത്രം മാത്രം ഇല്ലായിരുന്നു. രാജാവിന് ഇഷ്ടപ്പെടാത്ത എല്ലാ വസ്ത്രവും ഉണ്ടായിരുന്നു, രാജാവ് ഇഷ്ടപ്പെട്ട വസ്ത്രം മാത്രം ഇദ്ദേഹത്തിന് ഇല്ല. രാജാവ് ഇയാളെ കണ്ടുപിടിച്ചു.
രാജാവ്
ഉടനെ പറഞ്ഞു, രാജാവിന് കോപമായി, ഇവൻ ഈ കല്യാണ വസ്ത്രം ധരിക്കില്ലെന്നുള്ളത് തന്നെയല്ല വിഷയം, ഇവർ വസ്ത്രം അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവൻ കാവൽക്കാരനെ എല്ലാവരും കളിപ്പിച്ച് രാജാവിനെയും കളിപ്പിച്ച് രാജാവിനെയും കൂടെ കളിപ്പിക്കാനുള്ള പരിപാടി ചെയ്തിരിക്കുക. അദ്ദേഹം കളിപ്പിച്ചു, പിന്നെ അടുത്ത് ഒന്നുകൂടെ കളിപ്പിക്കാൻ, രാജാവിനെ കൂടെ കളിപ്പിക്കാൻ വിനയിക്കുക.
ഇവന്റെ കാലും കൈയും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ കൊണ്ടുപോയി തട്ടുവാൻ.
രാജാവ് പറഞ്ഞു, ഈ കഥയിൽ കർത്താവ് ഉദ്ദേശിക്കുന്നത് ദേവകുമാരന്റെ വിവാഹവേദിയിലേക്ക് മണവാട്ടിയായി അവിടെ സന്നിഹിതരായി തിരുവാൻ അനേകരെ വിളിച്ചു. വിശേഷാലയൂതന്മാരെ അവർ തള്ളിക്കള. ദൈവം ജാതികളെ വിളിച്ചു. ദൈവം ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുക. പക്ഷെങ്കിൽ എല്ലാവരും വിളിക്കും, വഴി നിൽക്കുന്നവരെയും വിളിക്കും, ഗോപാലകൃഷ്ണനെ വിളിക്കും, അബ്ദുൽ ഖാദറിനെ വിളിക്കും, ഭഗവാനെ വിളിക്കും, ആരെയും ദൈവം വിളിക്കും. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, അവന് കല്യാണ വസ്ത്രം ഉണ്ടായിരിക്കണം.
നാം വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ കള്ളനെ പോലെ വരും, അമ്മ നിന്റെ ലക്ഷണം വെളിപ്പെടാതിരിപ്പാൻ വസ്ത്രം കാത്തു സൂക്ഷിക്കുന്നവൻ
ബാക്കി
ഭാഗ്യവാൻ. ലവോദിക്യ പീരീഡ് അന്തിമ പീരീഡാണ്. എഫസോസ് തുടങ്ങി ലവോദിക്യ വരെയുള്ള ഏഴ് സഭാകാലത്തെ കുറിച്ച് പഠിച്ചാൽ ആ ഏഴ് സഭയും ചാരിത്രിക സഭയായിരുന്നു. ആ ഏഴ് സഭയുടെ ഉപദേശം ഏത് കാലഘട്ടത്തിലുമുള്ളതാണ്. അപ്പോൾ തന്നെ സഭായോഗത്തെ ഏഴായി തിരിക്കുന്നതാണ്. അതിലെ അന്തിമ പീരീഡിൽ നാം വന്നെത്തിയിരിക്കുന്നു ലവോദിക്യൻ പീരീഡ്. ഈ പീരീഡിൽ സഭ പറയുന്ന ഇങ്ങനെയാണ്, ഞങ്ങൾ സമ്പന്നാർ ഒന്നിനും മുട്ടില്ല, ഒന്നിനും മുട്ടില്ല. മുട്ടയിലിരുന്ന കത്തലുകൾ നാളായി, അത് വന്നേ ഉള്ളതാണ്. ഒന്നിനും മുട്ടില്ല. പിന്നെ
ഞങ്ങൾക്കെല്ലാമുണ്ട്. യേശു പറയുന്നത് നീ നഗ്നനും ദരിദ്രനും കുരുടനും അരിഷ്ടനുമാണ്.
അവനവന്റെ നഗ്നതയും ഇവരെയും അറിഞ്ഞിരുന്നില്ല. കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ ഉമിണ്ണു കളയും. ദൈവമക്കളെ, എറിന്ത്യയുടെ ബ്ലെയിനിൽ കയറിയപ്പം പ്രാർത്ഥനയും ഉപവാസമൊക്കെ ഉണ്ടായിരുന്നു. കർത്താവിന് വേണ്ടി എല്ലാം കൊടുക്കുമെന്നും വിശുദ്ധമായി ജീവിക്കുമെന്നും ഒക്കെ തീരുമാനമെടുത്തു. എങ്കിൽ ദൈവം തന്ന വസ്ത്രം ഉണ്ടോ ഇപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കും. അമ്മ പറഞ്ഞ അല്ലെങ്കിൽ പറഞ്ഞിരുന്നാൽ അങ്ങ് പോവുകയല്ല. ഞാൻ അത് പൂർണ്ണമായി വിശ്വസിച്ചു.
രക്ഷപ്രവർത്തികളാണല്ലോ വസ്ത്രങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു പ്രവൃത്തി ഉണ്ടായിരിക്കും. രക്ഷ നഷ്ടപ്പെടുകയില്ലെങ്കിൽ വസ്ത്രങ്ങൾ ന്യൂയോർക്കിൽ നഷ്ടപ്പെടുത്താം. കല്യാണ വസ്ത്രം നഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള ഓഹരിയാണ്. ഇതിന് തിയോളജിക്കൽ ലെവലിൽ പല അർത്ഥങ്ങളുണ്ട്, പല വ്യാഖ്യാനങ്ങളുണ്ട്. അതെല്ലാം ഞാൻ അംഗീകരിക്കുന്ന പക്ഷെങ്കിൽ ഈ ഉപമയിലൂടെ കർത്താവ് ആഗ്രഹിച്ച ഏകപരമായ കാര്യം,
മനുഷ്യൻ ഒരുങ്ങിയിരിക്കണം അവന്റെ വസ്ത്രം നഷ്ടപ്പെടുത്തരുമെന്നുള്ള.
ഏതം തോട്ടത്തിലൂടെയോ മനുഷ്യനെ സൃഷ്ടിച്ചു, അവന് മനോഹരമായി ഉടയാട കൊടുത്തു, തേജസിന്റെ ഉടയാട.
ഒരു പ്രഭാതത്തിൽ അവൻ പാപം ചെയ്തു,
വെയിലാറിയ വേളയിൽ ദൈവം ഇറങ്ങി വന്നു.
അതിനു മുൻപേ മനുഷ്യൻ വസ്ത്രമുണ്ടാക്കി. ആദ്യത്തെ ടെയിലറിംഗ് ഷോപ്പ് ഏതൻ തോട്ടത്തിൽ ആരംഭിച്ചു.
അപ്പീല കൊണ്ട് ചില വസ്ത്രമുണ്ടാക്കി പക്ഷെങ്കിൽ
വെയിലടിച്ചപ്പോൾ അത് ചുരുണ്ടുകൂടി. ദൈവം തമ്പുരാൻ അവർക്ക് അവരുടെ വസ്ത്രമുണ്ടാക്കി കൊടുക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഗോളുവത്തായി നമുക്ക് ലഭിച്ച വസ്ത്രം പാപത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തിയാൽ കാതെ പിടിച്ച് ഞാൻ ഈ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോകുന്ന ഒരു സമയമുണ്ടായി.
അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പാപം പാപമല്ല, എന്നാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം പാപം പാപമാണ്. പാപം പാപമാണ്, പാപം പാപമാണ്. ദൈവം നൽകി തന്ന വസ്ത്രം നഷ്ടപ്പെടുത്തിയാൽ പോക്കാണ്, അവൻ രക്ഷപ്പെടുകയില്ല. അവന് ലഭിക്കുന്നത് നരകത്തിന്റെ ഏറ്റവും റിമോട്ടഡ് പ്ലേസ്, അന്ധകാരം നിബിഡമായിരിക്കുന്നതായ സ്ഥലത്തേക്ക് അവനെ കൂട്ടിക്കൊണ്ടു. താഴെ തൊണ്ണൂറിലെ വെള്ളപ്പൊക്കത്തിന് രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും ആ ട്രംപ് കൂടെ കൂടെ അടിച്ചപ്പോൾ നിലവിലാത്ത രണ്ട് കാര്യം ഞാൻ പറയുന്നതാണല്ലോ എന്നൊന്നും പറഞ്ഞാൽ അവിടെ നടക്കി.
നമ്മുടെ ജീവിതത്തെ നമുക്ക് ശാന്തമായി ഒന്ന് ശോധന ചെയ്യാം. നമ്മുടെ വസ്ത്രം എങ്ങനെയിരിക്കുന്നു? മനുഷ്യന്റെ മുമ്പിൽ നമുക്ക് ആരുമാകാം, എങ്ങനെയുമാകാം, എന്തും പറയാം, ഏത് നിലയിലും ആയിരിക്കാം.
ആരുടെയും മുമ്പിൽ നമുക്ക് നല്ലവരായി സമയം പറ്റെങ്കിൽ സ്വർഗം നമ്മുടെ വസ്ത്രത്തെ നോക്കിക്കൊണ്ടിരിക്കുക.
ഒരു നിമിഷം ശാന്തമായി നമ്മെ തന്നെ ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. വർഷങ്ങൾക്ക് മുൻപ് ജീവിതമേ ജീവിതത്തിന് ഒരു മാർഗവും ഇല്ലാതിരുന്ന വേളയിലെ ചെറ്റക്കുടിലിന് വെറും മണ്ണെണ്ണ വിളക്കിന്റെ ചുറ്റും കേവലം കഞ്ഞിയും കേവലം ഉപ്പ് പൊഴിച്ച് കഴിച്ച് അന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച് അന്നത്തെ കണ്ണുനീരും പ്രാർത്ഥനയും ദൈവം കേട്ട് സ്വർഗസ്ഥനായ ദൈവം നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ അധികമായി നിന്നെ അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം വേണ്ട, ആരാധന വേണ്ട,
വസ്ത്രം നഷ്ടപ്പെടുത്തി, നിനക്കുള്ള അന്ധകാരം നിബിഡമായതും നരകത്തിലെ ഏറ്റവും ഭീകരമായ സ്ഥലമാണെന്ന് ഓർത്ത്
ഇന്ന് മടങ്ങി വന്നാൽ നന്ദി. സ്തോത്രം പറഞ്ഞു. ഇതിനൊക്കെയാണ് ഇപ്പോഴങ്ങ് അനുഗ്രഹിക്കും. അടുത്തതായിട്ട് പ്രൊമോഷൻ $500 കൂടെ കിട്ടാൻ പോവുകയാണെന്ന് പറഞ്ഞ സ്തോത്രം വരുമെന്ന് എനിക്കറിയാം. ചെയ്ത ദൂത്
പണ്ടത്തെ കാലത്തെ ഓർക്കൂ, ജീവനത്തെ ചോദിക്കൂ. കർത്താവ് വരാറായി. കല്യാണ ശോഭ പരിശോധിക്കുവാൻ സമയമായിരിക്കുകയാണ്.
അവിടെ ഉപദേശിക്ക് രക്ഷപ്പെടുവാൻ കഴിയുകയില്ല, വിശ്വാസിക്ക് രക്ഷപ്പെടുവാൻ കഴിയുകയില്ല, പ്രാസംഗികനെ രക്ഷപ്പെടുവാൻ കഴിയുകയില്ല, കോഴികോപാലകൃഷ്ണൻ രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. അവിടെ ആരും ആരുമല്ല, വസ്ത്രമില്ലാത്തവനെല്ലാം, വസ്ത്രം നഷ്ടപ്പെടുത്തിയവനെല്ലാം
നരകത്തിലെ ഏറ്റവും ഭീകരമായ സ്ഥലത്ത് കോടാനകോടി യുഗം യാതന അനുഭവിക്കേണ്ടി വരും. അത് ഇന്ന് അറിഞ്ഞു വേണം ജീവിക്കാൻ. എന്നാൽ അറിഞ്ഞാൽ ഈ ലോകം മായയാണെന്നും താൽക്കാലികമാണെന്നും ബോധ്യമാണ്.
മണ്ണിനെ പ്രതിമാനിക്ക് നഷ്ടപ്പെടുത്തുവാൻ
ഒരിക്കലും ഇടയാതെ അറിയേണ്ടതറിയുവാൻ ദൈവം നമ്മെ സഹായിക്കും. ഇനിയും ഇവിടെ ഹൃദ്രോഗോൽപാദകമുള്ളതുകൊണ്ട് നരകത്തിന്റെ ഭീകരത വർണ്ണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
ഞാനെന്റെ വിഷയം ഈ വെള്ളസിംഹാസനത്തിന് മുന്നിൽ നിൽക്കുന്നവരിലേക്ക് വരാൻ പോവുകയാണ്. അവിടെ നടക്കുന്ന ന്യായവിധി എങ്ങനെയായിരിക്കും?
ഓരോ വ്യക്തികളെയും ന്യായം വിധിക്കുന്നു. ആർക്കും ഒരു വാക്കുപോലും പറയുവാൻ കഴിയാതെ വണ്ണം അവരുടെ ജീവിതത്തെ ഇവിടെ വെളിപ്പെടുത്തുന്നു. നീതിമാനായതയും ന്യായവിധി നടത്തുന്നു. അവിടെ നടക്കുന്ന ന്യായവിധിയുടെ സ്വഭാവം മനസ്സിലാക്കാൻ ഒന്നുകൊണ്ട് ദൃഷ്ടാന്തങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നു. ഞാൻ ഈ പറയാൻ പോകുന്നതെല്ലാം നടന്നതാണ്, പക്ഷെങ്കിൽ പേരും സ്ഥലവും വ്യക്തിയെയും മാത്രം മാറ്റി പറയും.
ന്യായവിധി ആരംഭിച്ചു. വെള്ളസിംഹാസനത്തിൽ ദൈവം ആരൂഢനായി കഴിഞ്ഞു. എവിടെയും നിശബ്ദത അളം കെട്ടിയിരിക്കുന്നു. സ്വർഗത്തിലെ ദൂതന്മാരെല്ലാം ഭയവികലതയോടുകൂടി ന്യായാധിപന് ചുറ്റും നിശബ്ദരായി നിൽക്കുന്നു. എണ്ണിയാൽ തീരാത്തൊരു വലിയ പുരുഷാരം, ചക്രവർത്തിമാർ, രാജാക്കന്മാർ, പ്രസിഡന്റന്മാർ, കോടീശ്വരന്മാർ, എല്ലാ പിടികിട്ട പുള്ളികളും അവിടെ ഇതാ വിളച്ചുകൊണ്ട് നിൽക്കുന്നു.
ന്യായവിധി ആരംഭിച്ചു. ഒരു യുവതിയെ ന്യായം വിധിക്കുവാൻ ദൂതൻ ന്യായാധിപന്റെ മുമ്പിലേക്ക് വിളിക്കുന്നു.
ന്യായാധിപൻ അവളോട്, ഞാൻ പേര് പറയുന്നില്ല, ഒരുപക്ഷെ ആ പേരുകാർ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിലോ, അവളോട്, സ്ത്രീയെ, ഇനി സ്വർഗരാജ്യത്തിൽ പോകുവാൻ യോഗ്യതയുള്ളവളാണ് അവൾ. അതേ ദൈവമേ, ഞാനൊരു പാപവും ചെയ്തിരുന്നില്ല, എന്റെ ജീവിതം വളരെ നിർമ്മലമായിരുന്നു. ഞാൻ ന്യൂയോർക്കിൽ 6 വർഷം ഉണ്ടായിരുന്നു, ഡാളസിൽ 8 വർഷം ഉണ്ടായിരുന്നു, ഹൂസ്റ്റണിൽ 3 വർഷം ഉണ്ടായിരുന്നു. ഈ കാലങ്ങളിലെല്ലാം എന്റെ ജീവിതം വളരെ പരിശുദ്ധമായിരുന്നു. ഞാൻ വളരെ നല്ലവളായിട്ടാണ് ജീവിച്ചത്. എനിക്ക് കിട്ടുന്ന ദശാംശമൊക്കെ ഞാൻ ദൈവദാസന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. വീഡിയോ മിനിസ്റ്റിക്കാർക്ക് കൊടുക്കാൻ ഞാൻ ഇങ്ങനെ പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുക. ദൈവം പറഞ്ഞു, ശരി, ഇത് നീതിയുടെ പീഠമാണ്. നീ തെറ്റുകാരിയല്ലെങ്കിൽ ഒരിക്കലും ശിക്ഷിക്കപ്പെടുകയില്ല. ഇവിടെ കൈക്കൂലിയില്ല, മുഖപക്ഷമില്ല. നീ തെറ്റുകാരിയല്ലെങ്കിൽ നിന്നെ രക്ഷിക്കുവാനുള്ളതാണ് ഈ പീഠം. നീ തെറ്റുകാരിയാണെങ്കിൽ നിന്നെ ശിക്ഷിക്കുവാനുള്ളതാണ് ഈ പീഠം. ദൈവം ഒരു ദൂതനെ വിളിച്ചു. ഇവരുടെ ജീവചരിത്രത്തിന്റെ ഓർമ്മയിൽ ഒന്ന് വെളിപ്പെടുത്തിയത് ഇതെല്ലാം ഈ വീഡിയോ എടുക്കുന്നവർ അവിടെ എടുത്ത് വെക്കുന്നുണ്ട്. നമ്മളിന്ന വീഡിയോ കണ്ടുപിടിച്ച് ദൈവം ദൈവത്തിന് മനസ്സിലറിയ അതെല്ലാം അവർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരുടെ ജീവചരിത്രം ആരംഭിക്കാൻ പോവുകയാണ്. ഒരു ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ. കേരളത്തിലെ പ്രധാനമായ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് പോകുവാനായിട്ട് ആ ട്രെയിനിൽ അവർ കയറുന്ന ഭാഗത്തോടുകൂടി അവരുടെ ജീവചരിത്രം ആരംഭിച്ചു. സദസ്സെല്ലാം ആ സ്ക്രീനിൽ നോക്കുന്നു. ആ പെൺകുട്ടിയുടെ അപ്പനും അമ്മയും സഹോദരനും സഹോദരിയും ഭാര്യയും ഭർത്താവും എല്ലാവരും നോക്കി നിൽക്കുകയാണ്. എല്ലാവർക്കും എല്ലാവരെയും അറിയാം. ഇതെന്റെ ഭാര്യയാണെന്നറിയാം, ഭർത്താവാണെന്നറിയാം, അപ്പനാണെന്നറിയാം, അമ്മയാണെന്നറിയാം, എല്ലാവർക്കും അറിയാം. നോക്കി നിൽക്കുകയാണ്. ആ പഴയ ഓർമ്മയാണ്. ട്രെയിൻ തിരുവനന്തപുരത്ത് നിൽക്കുന്നു. അവിടെ എയർപോർട്ടിലേക്ക് പോകുന്നു. എയർ ഇന്ത്യയുടെ പ്ലെയിനിൽ നമ്മുടെ സഹോദരി പറന്ന് അമേരിക്കയിലെ ന്യൂയോർക്ക് പട്ടണത്തിൽ വന്ന്. ഇത്രയും കണ്ടു കഴിഞ്ഞപ്പോൾ ആള് പറഞ്ഞു, നൂറിനോട് പറഞ്ഞതും ഈ വീട്ടുകാർക്കും എല്ലാം പറഞ്ഞു, നമ്മുടെ കുഞ്ഞുങ്ങളെ ന്യൂയോർക്കിലേക്ക് പോയി വന്ന് എന്നെ കൊണ്ടുപോയി ചെല്ലണ്ടോ, ദൈവം തന്നെ എന്നെ കാണിച്ചു. ഒരു 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 സഹോദരൻ ഒരു കമന്റ് പാസാക്കി, കാരണം അവനെ കൊണ്ടുപോയില്ലായിരുന്നു അന്ന്. അമ്മ പറഞ്ഞു, നമ്മുടെ മോൾ അമ്മ പോയതാണല്ലോ കാണുന്നത്, പക്ഷെ സഹോദരിക്ക് വലിയ സന്തോഷമില്ല. നൂറിനോട് പറഞ്ഞു, അതൊക്കെ എന്തിനാ ഇവിടെ ഇപ്പം കാണിക്കുന്നത്, വേറെ ഒന്നും കാണിച്ചപ്പോ ഒന്ന് നിക്കടി അവിടെ, നീ അല്ലേ നല്ലൊരു ജീവിതം പറഞ്ഞു, സ്ഥലം കൂടെ കാണാമല്ലോ, ബാക്കി കൂടെ കണ്ടു. ഇനിയുള്ള ഭാര്യങ്ങൾ സാധ്യമല്ലാത്തതുകൊണ്ട് ഞാൻ കക്ഷോത്തി ചെയ്യുന്നു. മാസങ്ങൾ പതന കഴിഞ്ഞു, അവർക്കൊരു പിഞ്ചോമിന് കുഞ്ഞിനെ ലഭിച്ചു.
ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്നൊരു കത്ത്, മോളെ മോളെ ന്യൂയോർക്കിൽ പുതുതായിട്ടൊക്കെ എത്തിയെന്ന്
കത്തിരിത്തി വലിയ സന്തോഷമുണ്ട്. മോളായിട്ട് പൈസയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അത് ഉദ്ദേശിക്ക് കുറച്ച് കൊടുക്കാൻ ആഗ്രഹമുണ്ട്. മരം അത്ര ഒന്നും കൊടുക്കണ്ട കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞ ചെറുക്കൻ വരുന്നുണ്ട്. അവന് ബി സി അറിഞ്ഞതാ. അതുകൊണ്ട് തന്നെ മോള് അടുത്ത ഭാഗത്തുനിന്ന് തന്നെ ഇന്ന് വരണം. കല്യാണം ഇപ്രാവശ്യം നടത്തണം.
കത്ത് കിട്ടി. അവൾ തന്റെ കുഞ്ഞിനെ നോക്കി, ഇനി ഈ കുഞ്ഞ് ജീവിച്ചിരുന്നാൽ തന്റെ വൈവാഹിക ജീവിതം നശിക്കുമെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ബെഡ്റൂമിലേക്ക് ചെന്നു. പിഞ്ചോമന കുഞ്ഞിന്റെ കഴുത്തിൽ തന്റെ കരങ്ങൾ കൊണ്ടമർത്തി. ആ കുഞ്ഞിന്റെ നാക്ക് ചാടി പതമൊഴിച്ചു. കണ്ണുകൾ തുറച്ചു. അത് കിടന്നു.
ഒരു ബെഡ്ഷീറ്റ് കൊണ്ട് അവൾ മൂടി.
പിന്നെയും ഒരു സംശയം മരിച്ചു കാണുകയില്ല. അല്പം കൂടെ ചങ്കിടിച്ചു. ആ കുട്ടി പൂർണ്ണമായി
അതിനെ മറവ് ചെയ്തു. കുളിച്ചൊരുങ്ങി കൊടയും കൊടച്ചക്രവും എല്ലാം തലയെ കെട്ടി വെച്ചു. ഒരു കൂളിംഗ് ഗ്ലാസും പിടിപ്പിച്ച് ഹൈയിൽ രണ്ട് ചപ്പലും ഇട്ട് ഒരു ബാഗും തൂക്കി
നമ്മുടെ സഹോദരി കേരളത്തിൽ വന്നു. കല്യാണം കഴിച്ചു.
ഇവിടെ അവളുടെ ഭർത്താവും അവളെ വിവാഹം കഴിച്ചവരും അവളെ അമേരിക്കയിലേക്ക് അയച്ചവരും
ഈ രംഗം കണ്ടുകൊണ്ടു നിൽക്കും.
ദൈവമേ, ഇനി എന്നെ നിയമചരിത്രം വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അഗ്നിക്കടലിലേക്ക് ആരും പറയാതെ എടുത്തു ചാടുന്നു.
അവനവന്റെ പ്രവർത്തിക്കൊത്തവണ്ണം ന്യായവിധി ഉണ്ടായി.
സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ മിണ്ടാതിരിക്കുകയാൽ ഞാൻ നിന്നെ പോലുള്ളവനെന്ന് നിനക്ക് തോന്നി. ഞാൻ നിന്റെ പാപങ്ങളെ നിന്റെ കണ്ണിന്റെ മുമ്പിൽ നിരത്തി വയ്ക്കും.
ഹല്ലേലൂയ
ഹല്ലേലൂയ. ഞാൻ നിന്റെ പാപങ്ങളെ നിന്റെ കണ്ണിന്റെ മുമ്പിൽ നിരത്തി വെക്കും. ഞടുകുവീൻ,
പാപം ചെയ്യാതിരിക്കും. നമ്പർ ടു,
ഉന്നതനായ ഒരു ഡോക്ടറെ ന്യായം വിധിക്കുന്ന രംഗമാണ്.
അദ്ദേഹത്തെ വിളിച്ചു. ചോദിച്ചു, ഹേ മനുഷ്യ, താങ്കൾ സ്വർഗരാജ്യത്തിൽ പോകാൻ യോഗ്യനാണ്. അത് ദൈവം ഞങ്ങൾക്ക് ആദ്യമുള്ളതാണ്.
എത്ര എത്ര ജീവിതങ്ങളെ ഞാൻ രക്ഷിച്ചിട്ടുണ്ട്. എന്റെ ഹോസ്പിറ്റലിൽ വരുന്നവർക്ക് വേണ്ടി, പണമില്ലാത്തവർക്ക് ഞാൻ പണം അങ്ങോട്ട് കൊടുത്ത് ഞാൻ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഇത് പഠിച്ചത് തന്നെ ഒരു മിഷൻ വർക്കും കൂടെ ചെയ്യാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ അനേകരെ ഞാൻ രക്ഷിക്കുകയൊക്കെ ചെയ്തു.
എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനൊരു പാപവും ചെയ്തിട്ടില്ല. കഴിയാവുന്നിടത്തോളം നന്മകൾ മനുഷ്യന് ചെയ്തിട്ടേ ഉള്ളൂ. സ്വർഗത്തിലിരിക്കുന്നവൻ ചിരിക്കുന്നു എന്നൊരു വാക്യം സങ്കീർത്തനത്തിലുണ്ട്. അത് വെറുതെ പറഞ്ഞിട്ടുള്ളതല്ല, ഇങ്ങനെ പറയുമ്പോഴാണ് കർത്താവ് ചിരിക്കുന്നത്. കാരണം കർത്താവിനെല്ലാം അറിയാമല്ലോ. അതുകൊണ്ടാണ് കർത്താവ് ചിരിക്കുന്നത്. രണ്ട് സമയത്താണ്, ഒന്ന് നമ്മൾ സാക്ഷി പറയുന്ന സമയത്തും മറ്റേതുള്ള സിംഹാസനത്തിന്റെ മുമ്പിൽ. കാരണം കർത്താവിനെല്ലാം നല്ലപോലെ അറിയാവുന്നത്.
മനുഷ്യൻ, ഇത് നീതിയുടെ ഭേദമാണ്. ഇവിടെ അനീതി അല്പം പോലുമില്ല. താങ്കൾ തെറ്റെയ്യുന്നില്ലെങ്കിൽ നിനക്ക് ഇവിടെ ശിക്ഷയില്ല. ഇതാ, നീ തന്നെ കാണൂ നിന്റെ ജീവിതത്തെ. ദൂരൻ അവന്റെ ജീവിതത്തെ വെളിപ്പെടുത്തുന്നു. പട്ടണം ഞാൻ പറയുന്നില്ല.
ഒരു വലിയ പ്രധാന പട്ടണത്തിൽ ഒരു അന്യതല കെട്ടിടത്തിന്റെ മുമ്പിൽ ഒരു ബെഞ്ചുകാർ വന്ന് നിൽക്കുന്നു.
അതിൽ നിന്നും ഒരു അറബി ഇറങ്ങുന്നു. പുറകെ ഒരാൾ ഒരു സൂട്ട് കേസ് മാറി. ഓട്ടോമാറ്റിക് ഡോർ തുറന്നു.
ഡോക്ടർ എഴുന്നേറ്റു അദ്ദേഹത്തെ ഇരുത്തി.
അവരുടെ സംഭാഷണം തുടങ്ങിയപ്പോഴേ ഡോക്ടർക്ക് ഭയമായി. ഇതൊക്കെ എന്തിനാ ഇവിടെ കാണിക്കുന്ന? ദൂരം പറഞ്ഞ് നിൽക്കലാവും. നിനക്കിത് കാണുന്നതാണ്, നീ ഇത് കാണുന്നതാണ്. അവരുടെ സംഭാഷണം ഞാൻ പറയാം മലയാളത്തിൽ. എന്റെ ഫോൺ കോൾ കിട്ടിയിരുന്നു. കിട്ടിയിരുന്നു. ദൂരം അറിയുന്നില്ലല്ലോ. എന്റെ മകൾക്ക് ഇനി ജീവിച്ചനാകപ്പാടെ 15 ദിവസവും കൂടെ അവൾ ജീവിച്ചു. അതിനു മുമ്പ് എന്റെ മകളുടെ ഹൃദയശസ്ത്രക്രിയ നടത്തി. എന്റെ മകൾക്കൊരു ഹൃദയം വേണം. ഡോക്ടർ പറഞ്ഞു, ഹൃദയമൊന്നുമില്ല. ആരെങ്കിലും ആക്സിഡന്റുകളിലും മരിക്കുകയോ വീട്ടുകാരോ അനുവദിക്കുകയൊക്കെ ചെയ്താലേ മാറാനും കൂടുതലും അങ്ങനെയാണ്. സാധിക്കുകയില്ല. എങ്ങനെയാണെങ്കിലും ഡോക്ടർ എന്റെ മകളെ രക്ഷിച്ചു കൊടുക്കും. ഇവിടുത്തെ നിന്നും അത് അനുവദിക്കുകയും സാധിക്കുകയും അതൊക്കെ ശരിയാവും. പക്ഷെങ്കിൽ എനിക്ക് എന്റെ മകൾ രക്ഷപ്പെട്ടു വെക്കൂ. $25,000,000. ഡോക്ടർ പറഞ്ഞു, സാധ്യമല്ല. അതിവിടെ സാധ്യമല്ല. ഇവിടെ അങ്ങനെ ആരെയും കൊല്ലാൻ നോക്കിയില്ല. ആരുടെ ഹൃദയം എടുക്കാൻ നോക്കിയില്ല. അത് തന്നെയാണ് നേരത്തെ ടെസ്റ്റ് ഒക്കെ നടത്തുന്നത്. ഒത്തിരി കാര്യങ്ങൾ
ഡോക്ടർ, $40,000,000. നോ, $50,000,000.
50 ലക്ഷം ഡോളർ. ശരി, രണ്ടു ദിവസം കഴിഞ്ഞ് വരും.
ഡോക്ടർ അടുത്ത തന്റെ ഹോസ്പിറ്റലിൽ ഒരു പാവപ്പെട്ട വിധവ തന്റെ മകളെ കൊണ്ടുവന്നു.
അത് താൻ രേഖപ്പെടുത്താതെ വളരെ വിദഗ്ധമായി നിയമപരമായി വരാവുന്ന സകല വശങ്ങളെയും താൻ തകർത്തുകൊണ്ട് താൻ അവരെ അഡ്മിറ്റ് ചെയ്യും. ആ പെൺകുട്ടിക്ക് ചെവിക്കൽപ്പം തകരാർ അവർ ഓപ്പറേഷനിൽ മാറുമെന്നാണ് ആ മാതാപിതാക്കൾ. ആളെ കണ്ടപ്പോൾ തന്നെ ഒരു സൈക്കോളജിസ്റ്റ് കൂടിയായ ഈ കാർഡിയോളജിസ്റ്റ് മനസ്സിലായി ഈ വ്യക്തി ഒരു 60% യോജിക്കാൻ സാധ്യതയുണ്ട്. ഈ കുട്ടി പരിശോധിക്കുന്നു, പല ടെസ്റ്റുകൾ നടത്തുന്നു, യൂറിൻ എടുത്തു നോക്കുന്നു, ബ്ലഡ് എടുത്തു നോക്കുന്നു, എപ്പോഴും പരിയപ്പെട്ടാണ് ഈ അമ്മ ചോദിക്കും. എത്ര നല്ല ഡോക്ടറാണ്, എത്ര നല്ല ഡോക്ടറാണ്, ഞാൻ ഒരു പൈസയും കൊടുത്ത് എപ്പോഴും എന്റെ മകളെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ. ഡോക്ടറിനുമുണ്ട് ആരും അറിയാതെ തന്റെ 5 നില കെട്ടിടത്തിന് താഴെയായി താഴെയായി വളരെ മനോഹരമായ ഒരു ഓപ്പറേഷൻ തിയേറ്റർ.
അവിടെ നടക്കുന്ന കാര്യങ്ങൾ ആരും ഈ ലോകത്തിൽ അറിഞ്ഞിരുന്നില്ല.
ഒരു പ്രഭാതത്തിൽ ആ രഹസ്യ അറയിലെ ഓപ്പറേഷൻ തിയേറ്റർ തുറക്കപ്പെട്ടു.
ഈ രണ്ടു വ്യക്തികളെയും
അവിടെ കൊണ്ടുചെന്ന് കഴിഞ്ഞു. രണ്ടുപേരുടെയും ചങ്ക് പൊളിച്ചു. ആ തുടിക്കുന്ന ഹൃദയം പണക്കാരന്റെ മകളിന് വേണ്ടി കൈപ്ലാന്റ് ചെയ്തു.
വിദ്യാരഹിതയായ മാതാവിന് തന്റെ മകൾ മരിച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ല.
അറിയണമെന്റെ ആവശ്യമില്ലായിരുന്നു. കൈക്ക് കൂലി കൊടുത്താൽ പോസ്റ്റ്മോർട്ടം നടത്തുന്നവരെ കയ്യിലാക്കാൻ കഴിയുമെന്ന് ഡോക്ടർക്ക് അറിയാമായിരുന്നു. ആരെല്ലാം ഈ ശവം കൈകാര്യം ചെയ്യുമെന്ന് ഡോക്ടർക്ക് അറിയാമായിരുന്നു. അവിടെല്ലാം ഡോളറുകൾ ഒഴുകിക്കൊണ്ടേയിരുന്നു. അവിടെല്ലാം ഡോളറുകൾ ഒഴുകിക്കൊണ്ടേയിരുന്നു. ഇതൊരു ബിസിനസ്സാണ്. എവിടെല്ലാം ചെല്ലുമോ ആ നിയമങ്ങളെയെല്ലാം സ്വാധീനിക്കുവാൻ അവർ ഒരു ഗ്രൂപ്പ്.
ആ വിധവയായ സ്ത്രീയും
അവളുടെ മകളും
അറബിയായ മനുഷ്യനും ആ അറബിയും
അയാളുടെ മകനും മകളും ഈ രംഗം കണ്ടുകൊണ്ട് നിൽക്കുന്നു. നിശബ്ദനായ ഡോക്ടർ തന്റെ തല കുനിക്കുന്നു.
ഭൂവൻ കാവേ പിടിച്ചറിയുന്നു. കാർഡിയോളജിസ്റ്റ്
കറങ്ങി 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 അവൻ ചെല്ലുന്ന ചെല്ലേണ്ട ചെല്ലിൽ ചെന്നുകയിരുന്നു.
വഞ്ചിക്കപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളവി, ഞടുകുവി, പാപം ചെയ്യാതിരിപ്പീൻ.
എല്ലാം നിന്റെ കണ്ണിന്റെ മുൻപിൽ വെളിപ്പെടുത്തുന്ന ഒരു സൂചനമുണ്ട്.
ഇനി രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഒരാളെ കുറിച്ചുകൂടി പറയുകയാണ്.
ഇതൊന്നുമല്ല, ഇതാ നമ്മുടെ മന്ത്രിയും കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. ആഭ്യന്തരമന്ത്രിയായിരുന്നു, ഭക്ഷ്യമന്ത്രിയായിരുന്നു. ദൈവം
ഹേ മനുഷ്യ, താങ്കൾ സ്വർഗത്തിൽ പോകുവാൻ യോഗ്യനാണോ?
അദ്ദേഹം,
അതെ ദൈവമേ, ഞാനൊരു പാപവും ചെയ്തിട്ടില്ല.
ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു, ഞാൻ ഭക്ഷ്യമന്ത്രിയായിരുന്നു. എന്റെ കാലത്താണ് സാധുക്കൾക്കെല്ലാം റേഷനിന്റെ അളവൊക്കെ കൂട്ടിയത്. ചോറുകൾക്ക് പോലും ചോറൊക്കെ ഒട്ടും പറയാതെ നെഞ്ചാരൊക്കെ കൂട്ടിക്കൊടുത്ത കാലം എന്റെ കാലഘട്ടം. അങ്ങനെ ഒത്തിരി നന്മകൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. മന്ത്രിയെ ന്യായീകരിക്കുന്ന രംഗമാണ് അടുത്ത്.
ശരി, ദൈവം പറയുന്നു
ഇത് നീതിയുടെ പീഠമാണ്, ഇവിടെ അനീതിയുടെ ഒന്നുമില്ല. നീ നീതിമാണെങ്കിൽ നിനക്കൊരിക്കലും ശിക്ഷ വരികയില്ല. നീ തെറ്റുകാണെങ്കിൽ മാത്രം നിൽക്കൂ, നിന്റെ ജീവിതം നീ തന്നെ കാണൂ. ദൈവം ദൂതനോട് പറയുന്നു, അവന്റെ ജീവിതം വെളിപ്പെടുത്തുന്നു, അവന്റെ ജീവചരിത്രം ആരംഭിച്ചു.
ഒരു പ്രധാന പട്ടണത്തിൽ കടകമ്പോളങ്ങളും തെരുവീതികളെല്ലാം തോരണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, വാസ്തുവസ്തുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കണ്ടാൽ ഒരു ഇലക്ഷന്റെ പ്രതീതി തന്നെ. അന്ന് രാത്രി നമ്മുടെ മന്ത്രി, അന്ന് മന്ത്രിയല്ല നേതാവാണ്, കണക്കൂട്ടി എത്ര ഓട്ടുണ്ട്.
ഹിന്ദുക്കൾക്ക് ഇത്ര ഓട്ടുണ്ട്, മുസ്ലിങ്ങൾക്ക് ഇത്ര ഓട്ടുണ്ട്, ക്രിസ്ത്യാനികൾക്ക് ഇത്ര ഓട്ടുണ്ട്, അതിൽ ഇത്ര കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, ഇത്ര കോൺഗ്രസ്സുകാരുണ്ട്. ഈ വോട്ടിൽ എത്ര വോട്ട് നമുക്ക് കിട്ടും, സ്വതന്ത്രം ഇത്ര വോട്ട് പോകും, ഇനിയാൾക്ക് എത്ര വോട്ട് പോകും, ജനതാക്ക് ഇത്ര, കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, ഇതെല്ലാം കണക്കൂട്ടി നോക്കി. നോക്കിയപ്പോൾ ഏറ്റവും കുറഞ്ഞത് 750 വോട്ടിനെങ്കിലും തോക്കാനുള്ള സാധ്യത. ഞാൻ പറഞ്ഞു, ഞാൻ ഈ പ്രാവശ്യം ലക്ഷക്കണക്കിന് രൂപയാണ് മുടക്കുന്നത്. ഉച്ച കഴിഞ്ഞാൽ സാധിക്കില്ല, ജയിച്ചാൽ 5 ദിവസം മതി കാര്യത്തിൽ ഉണ്ടാക്കാൻ. അതുകൊണ്ടെങ്കിലും ഈ ഇലക്ഷന് ജയിച്ചേ മതിയാവും.
അയാൾ അല്പസമയം ചിന്തിച്ചിട്ട് പറഞ്ഞു, ശരി, അതിന് വഴിയുണ്ട്. താക്കോല് തൻ ആ പാർട്ടി ഓഫീസ് പൂട്ടുന്നു. അദ്ദേഹം ഒരു പ്രധാനമായ പട്ടണത്തിലേക്ക് ചെല്ലുന്നു. അവിടെ താൻ പോകേണ്ട തമിഴ്നാട്ടിലെ
ഇതിലേക്ക് പോകേണ്ട ബാബ ഷാർട്ടായി കിടക്കുകയാണ്. ആ ബാബ കോമലി വഴി തമിഴ്നാട്ടിലെ കമ്പം എന്ന് പറയുന്ന സ്ഥലത്തെത്തുന്നു.
അദ്ദേഹം ചാടിയിൽ വെച്ചു ഇറങ്ങി. ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നുണ്ട്.
അദ്ദേഹത്തെ വിളിച്ചു, എന്താ ഇവിടെ ഇരിക്കുന്നത്? പണമൊന്നുമില്ല, പലരും തരുമെങ്കിലും എല്ലാം മേടിക്കാനും.
ശരി, 100 രൂപ നോട്ട് എടുത്ത് അദ്ദേഹത്തിന് ഇത് കൊണ്ടുപോയി കാപ്പില ചാപ്പിട്ടിട്ട് വാങ്ങി. ഈ മനുഷ്യൻ 100 രൂപ കണ്ടപ്പോൾ ഇത്രയും 100 രൂപ എനിക്ക് തരാൻ ഈ മനുഷ്യൻ ആരാണ്?
പോകാൻ വേണ്ടതും അയ്യാ ഇങ്ങനെ വാങ്ങുക, ഇങ്ങനെ വാങ്ങുക.
പോകൂടാതെ നിങ്ങൾ കാപ്പില ചാപ്പിട്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ട് വരണം? എന്നിട്ട് നല്ല ജോലിയെല്ലാം ഞാൻ വാങ്ങിത്തരാം. ശരിയില്ല, നിങ്ങൾ കടവുള്ള മാതിരിയായിരിക്കും. ഞാൻ കാപ്പിയില കുടിച്ചു. ഇത്ര നല്ല മനുഷ്യനോട് കൂടി കുടിക്കുവാൻ്റെ ആഗ്രഹത്തോടുകൂടി അടുത്ത വണ്ടിയിൽ കയറി ഞാൻ കേരളത്തിലെ ഒരു പ്രധാന പട്ടണത്തിൽ വന്നെത്തി.
അന്ന് രാത്രിയിൽ
നമ്മുടെ നേതാവ് തന്റെ സ്നേഹിതരെ വിളിച്ചു. ഇന്ന് രാത്രിയിൽ തന്നെ നമ്മുടെ എതിരാളിയുടെ ഇന്ന നേതാവിന്റെ വീട്ടിൽ നീ ചെല്ലണം. ഇതാ ഇത് കൈ പിടിക്കൂ, ഇന്നൊന്നും പ്രസ് ചെയ്താൽ മതി. നിമിഷനേരത്തിനുമ്പിൽ അവർ ഉറങ്ങിക്കഴിഞ്ഞിരിക്കും. ഴിയുമ്പോൾ റോഡ് പൊളിച്ച് അകത്ത് കിടക്കണം. അവന്റെ ഒരു കത്തിയും അല്ലെങ്കിൽ അവൻ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ആയുധവും അവൻ ധരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്ത്രവും കൊണ്ട് വേഗം വരണം.
ആ ചെറുപ്പക്കാരനോട് രാത്രി 11 മണിയായി. ആ വിഷവാതകത്താൽ അവരെല്ലാം ഉറങ്ങിക്കഴിഞ്ഞു. റോഡ് പൊളിച്ച് അകത്തേക്ക് ഇറങ്ങുന്നു. എതിരാളിയായ നേതാവിന്റെ തലയുടെ കീഴിൽ വെച്ചിരുന്ന ഒരു മലപ്പുറം കത്തിയും അയാളുടെ അയൽ തൂക്കിയിട്ടിരുന്ന ഒരു എടുപ്പും മുണ്ടും അരക്കയിൽ ഉടുപ്പും ഒരു മുണ്ടും ഡബിൾ മുണ്ടും എടുത്തുകൊണ്ട് ഇദ്ദേഹം ഓടി വരുന്നു.
നമ്മുടെ നേതാവിന്റെ കയ്യിൽ ഇത് കൊടുക്കുന്നു. പാർട്ടി ഓഫീസ് കൊടുക്കുന്നു. നേതാവ് ഈ കത്തിയും ഈ വസ്ത്രവുമായി തന്റെ വീട്ടിലേക്ക് പോകുന്നു. ഒരു മണിക്കൂർ ലൈറ്റ് തന്റെ വീടിന്റെ വരാന്തയിൽ കത്തിക്കിടക്കുന്നുണ്ട്. അവയോജിതനായ മനുഷ്യൻ ദീർഘമായ യാത്ര വിഷയം കൊണ്ട് കിടക്കുന്നു. അവിടേക്ക് വന്നു. താൻ വാങ്ങിക്കൊടുത്ത മക്കളെ അദ്ദേഹം കരുത്തിൽ ചുറ്റിയിട്ടിട്ടുണ്ട്. പക്ഷെ തായില വരാന്തയിൽ അവ ഉദയം കിടക്കുന്നു. ഉദ്ദേശം 80 വയസ്സെങ്കിലും കാണാൻ സാധ്യതയുണ്ട്. കോളറിന്റെ ബട്ടൺസ് എടുക്കുന്നു. ആ മഫ്ലെയർ വലിച്ചു മാറ്റുന്നു. കിടവൻ ഒന്നുകൂടെ തിരിഞ്ഞു കിടന്നു. ലൈറ്റ് ഓഫ് ആക്കുകയും ആ വയോധികന്റെ കഴുത്തിൽ ആ കത്തി കൊണ്ട് അദ്ദേഹം ആഴ്ന്നു കുത്തി.
ചീറിക്കൊണ്ടിരിക്കുന്ന ആ രക്തത്തിൽ നേതാവ് ആ ഉടുപ്പും മുണ്ടും കഴുകിയെടുത്തു.
ആരും അറിയാതെ ആ വസ്ത്രവുമായി കൂടി ആ പാവപ്പെട്ട നേതാവിന്റെ വീടിന് പുറകിലുള്ള മോറീസുവാറയുടെ ചുവട്ടിൽ ഓടിക്കഴിഞ്ഞു. താൻ വന്നു വേദനടയാളങ്ങൾ പതിക്കാതിരിക്കാനുള്ള എല്ലാ ശാസ്ത്രീയ പരിപാടികളും താൻ നേരത്തെ കണ്ടിരുന്നു ചെയ്തിരുന്നു.
പതുപോലെ അന്നും കതിരവൻ
ഉദിച്ചുയർന്നു.
ഒരു വലിയ നിലവിളി നേതാവിന്റെ വീട്ടിൽ കേൾക്കാം. അനേകർ ഓടിക്കൂടി. ബുദ്ധിമാനായ നമ്മുടെ നേതാവ് ഈ ശവത്തിൽ വീണ് കിടന്ന് കരയുകയാണ്. കാരണം ഏതെങ്കിലും നിലയിൽ ശാസ്ത്രീയമായി പിടിച്ചാൽ പിടിക്കപ്പെടരുത്.
പൊട്ടിക്കരയുക, ആൾക്കാരെല്ലാം ഓടിക്കൂടി. പോലീസ് നായി വന്നു. പോലീസ് നായി വളരെ വേഗമായി അവിടെ അല്പസമയം നിൽക്കുന്നു. നേതാവിനെയും പോലീസ് നായി മണപ്പിക്കുന്നുണ്ട്. പക്ഷേ ആർക്കും സംശയമില്ല, കാരണം നേതാവ് ശവത്തിൽ വീണ് കിടന്നുകൊണ്ട് കരമൊന്നിരിക്കുകയാണല്ലോ. ആ പോലീസ് നായി വേഗം അടുത്ത നേതാവിന്റെ വീട്ടിലേക്ക് ഓടുകയാണ്.
ആ പട്ടിയുടെ ഓട്ടം കണ്ടപ്പോൾ നമ്മുടെ മന്ത്രി ചാടി എഴുന്നേറ്റു. പോലീസ് ഇൻസ്പെക്ടറുടെ രവിയിൽ പറയാണ്, സാറേ
ആ പട്ടി പോകുന്ന രണ്ടിൽ ഒരു അർത്ഥമുണ്ട്. ഒരുത്തൻ കുറെ നാളായി എന്റെ പരിമ്പറമ്പൊക്കെ നടക്കാൻ പോയിട്ട് അവിടെ ചെന്നു.
ഓടിച്ചെന്നു പട്ടി ആ മോറീസ് വാഴയുടെ ചോദ്യത്തിൽ നിൽക്കുന്നു. വന്ന് മാന്തിയ പുരിത കത്തിയും വന്നു.
ഇതൊന്നും അറിയാതെ നേരം ഓടി വന്നു. ഇത് ആരുടെ കത്തിയാണ്?
എന്റെ കത്തിയാണ്.
ഇത് ആരുടെ ഒടുപ്പാണ്? എന്റെ കത്തിയാണ്. സാറേ ഇവൻ കുറെ നാളായി എന്റെ വീടിന്റെ ചുറ്റും നടക്കാൻ തുടങ്ങിയിട്ട് രാജ്യ പകുതിക്കുക പാവപ്പെട്ടവരെയാണോ കൊല്ലേണ്ടത്
എന്ന് പറഞ്ഞ് അടിക്കുവാനായി കഴിഞ്ഞു. സർക്കിൾ ഇൻസ്പെക്ടർ ചാടിപ്പിടിച്ചു. ഞാൻ നോക്കിക്കൊള്ളാം, ഞങ്ങൾ നോക്കിക്കൊള്ളാം. ആ നിരപരാധിയെ അറസ്റ്റ് ചെയ്തു. വിദഗ്ധന്മാരുടെ വക്കീലന്മാരുടെ കയ്യിൽ ആ കേസ് കയറുകയാണ്. നിരപരാധിയായ മനുഷ്യനെ തൂക്കിക്കൊണ്ടു കണ്ടിരിച്ചു.
ആ മനുഷ്യന്റെ കഴുത്തിൽ കയറുമുറുകുമ്പോൾ അയാൾ ഇങ്ങനെ പറഞ്ഞു,
ഞാൻ നിരപരാധിയാണ്. അപ്പോഴേക്കും നമ്മുടെ നേതാവ് മന്ത്രിയായി കഴിഞ്ഞു. രണ്ടാമത്തെ ഇലക്ഷനുള്ള പരിപാടി ആരംഭിച്ചിരിക്കുകയാണ്.
അയാൾ ഒരു പ്രസ്താവന നടത്തി. ഞങ്ങൾ ഭരിച്ചിരുന്ന കാലത്ത് ഏത് വ്യക്തിനെയും ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് കണ്ടോ? ഒരു പാവപ്പെട്ട തമിഴനെ കുത്തിക്കൊന്ന നേതാവിനെ വരെ ന്യായമായിട്ട് ഈ മന്ത്രിസഭയാണ് കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ മന്ത്രിസഭയിൽ ആരാണ് അത് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഈ പ്രാവശ്യവും നിങ്ങൾ
കൊടുത്തു തരും എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ രംഗം ആ നേതാവിന്റെ മുമ്പിൽ അയാൾ കോട്ട് ചെയ്ത ആൾക്കാരുടെ മുമ്പിൽ അയാൾ പ്രതിനിധാനം ചെയ്ത മന്ത്രിസഭയുടെ മുമ്പിൽ സ്വർഗം വെളിപ്പെടുത്തുന്നു.
ദൂതൻ, നീ ഭക്ഷ്യമന്ത്രി ആയിരുന്നില്ലേ, ആഭ്യന്തരമന്ത്രി കൂടെ ആയിരുന്നല്ലോ, എന്നാൽ പൊക്കോവി എങ്ങോട്ട് തന്നെ എന്ന് പറഞ്ഞ് കടൽ പിടിച്ചുറത്ത് ഏറെറിയുന്നു.
മന്ത്രി കറങ്ങി അവൻ വീഴേണ്ട തെളിഞ്ഞു. അന്ധന്യായ വിധി ഒന്ന് മനസ്സിലാക്കാൻ ഞാൻ ഈ മൂന്ന് ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞേ ഉള്ളൂ.
ഞാനൊരു വലിയ സിംഹാസനവും അതിൽ ഒരുവനിരിക്കുന്നതും കണ്ടു. മരിച്ചവരാബാലവൃന്ദം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. മരിച്ചവർക്ക് അവരുടെ പ്രവർത്തികൾക്കടുത്ത് ന്യായവിധി ഉണ്ടായി. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും ഈ പൊയ്കയിൽ തള്ളിയിടും. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ഈ വചനത്തിന് മാറ്റം വരികയില്ല. പ്രൈസലോ പ്രൈസലോ.
ഞാൻ വിറയലോടും വളരെ താഴ്മയോടും ഈ വിഷയം പ്രസംഗിക്കുവാൻ ഞാൻ യോഗ്യനല്ലെന്നുള്ള പരസ്യമായ ഏറ്റുപറച്ചിലോടും കൂടെ നിങ്ങളെ കാര്യ പിടിച്ചപേക്ഷിക്കുന്നു. നമുക്ക് കർത്താവിന്റെ വരവിൽ പോകാം. വലിയോടുള്ള സിംഹാസനവും അതിലൊരുവനിരിക്കുന്നതും കണ്ടു. മരിച്ചവർ ആബാലവൃന്ദം സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾ കടുത്ത ന്യായവിധിയുണ്ടായി. എന്നാൽ നമ്മുടെ ഹൃദയത്തെ തണുപ്പിക്കുന്ന ഒരു വാക്യം പൗലോസ് പറയുന്നു, റോമറത്തിന്റെ ഒന്ന്, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്കൊരു ശിക്ഷാവധിയുണ്ട്. ആ പദം അർത്ഥമാക്കണം, ഇന്നലെ ക്രിസ്തുയേശുവിലുണ്ടായിരുന്നയാളല്ല, അഞ്ചു വർഷം മുൻപ് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നയാളല്ല, ഇപ്പോൾ ഒരു നിമിഷം ഒന്ന് ശാന്തമായി ചോദന ചെയ്യാമോ? ഗോൽഗോത്തായുടെ മലമുകളിൽ കാര്യരുമ്പാണികൾക്ക് വേണ്ടി കരങ്ങൾ നീട്ടിക്കൊടുത്ത് രക്തവണികൾ പൊട്ടി അവസാനത്തിന് രക്തമുറി നീട്ടിത്തന്ന് കിടഞ്ഞു മരിച്ചിയ നല്ല കർത്താവിലാണോ ഞാൻ? അക്കർത്താവിലാണോ ഞാൻ? ഈ സമയത്ത് ദയവായിട്ട് ആരും എഴുന്നേറ്റ് പോകരുത്. പ്രാർത്ഥനയുടെ സമയമാണ്. നിങ്ങൾ അഞ്ചു മിനിറ്റ് ഇവിടെ ശാന്തമായിരുന്നേനറിയാവും. ഒരു നിമിഷം സ്വയംശോധന ചെയ്യാൻ ഞാൻ ആവശ്യപ്പെടുന്നു. ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ ഇന്ന് രാത്രിയിൽ ഞാൻ പ്രസംഗിച്ച പ്രസംഗം നിങ്ങളോട് മാത്രമല്ല, ഇന്ന് രാത്രിയിൽ ഞാൻ പ്രസംഗിച്ച പ്രസംഗം എന്നോടുകൂടിയാണ്. ഇന്ന് രാത്രിയിലെ ദൈവത്തിന്റെ വചനം നമ്മോടാണ്. ഞാൻ നിങ്ങളെക്കാൾ വിശുദ്ധനല്ല, ഞാൻ നിങ്ങളെക്കാൾ ശ്രേഷ്ഠനല്ല, ഞാൻ നിങ്ങളെക്കാൾ ആരുമല്ല. ന്യായാധിപന്റെ മുമ്പിൽ ഞാനും നിങ്ങളും ഒരുപോലെയാണ്. രാത്രിയിൽ ശോധന ചെയ്യുവാൻ കഴിയുമോ? എന്റെ പാവം വെട്ടാമ്പരം പോലും ഹിമം പോലെപ്പിക്കുവാൻ കഴിവുള്ള ആ നല്ല കർത്താവിനായിരിക്കുന്നു. എനിക്കായിരിക്കണം. ഞാനതിനെന്നെ ഒന്ന് സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. രാത്രിയിൽ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. പ്രാർത്ഥിക്കാൻ പോവുക, മടിക്കാതെ നിൽക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മടിക്കാതെ നിൽക്കാം. എനിക്ക് ഈ നരകം വേണ്ട, എനിക്ക് ഈ യാതനാസ്ഥലം വേണ്ട, എനിക്ക് ഈ നരകത്തിന്റെ സന്നികൾ വേണ്ട, എനിക്ക് സ്വർഗരാത്രി വേണം, എനിക്ക് യേശുവിനാ ജീവിക്കണം എന്നാഗ്രഹിക്കുന്നവർ എഴുന്നേറ്റ് നിൽക്കാം. മടിക്കാതെ എഴുന്നേറ്റ് നിൽക്കാം. അഞ്ചു മിനിറ്റ് മാത്രം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാനായി പോവുകയാണ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മരിച്ചവർ അവിടെ ആരും ഇരിക്കുകയില്ല, ഇവിടെ ആരും ഇരിക്കുകയില്ല, ഇവിടെ ആരും ഇരിക്കുകയില്ല, ഇവിടെ ആരും ഇരിക്കുകയില്ല. ഓ ജീസസ്.
രാത്രി തങ്ങളുടെ ജീവിതത്തെ അർപ്പണം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും അവർക്ക് ദൈവത്തിന്റെ സന്നിധിയിലെ ഏറ്റു നിൽക്കാം. ദൈവം നിങ്ങളെ സ്നേഹിക്കുകയാണ്.
വരുവിൻ ഈ നല്ല സമയം ഹൃദയവാക്കാരും നിന്നെ യേശുവിളിച്ചിടുന്നു. വരുവിൻ ഈ നല്ല സമയം ഹൃദയവാക്കാരും നിന്നെ യേശുവിളിച്ചിടുന്നു. വാഴ്വിൻ നാളെല്ലാം ഈ നാടാ മരത്തോടെ നീ കഴിക്കുകയോ. വാഴ്വിനാളെല്ലാം വീണാളാരത്തോടെ നീ കഴിക്കുകയോ. വന്നുടൻ പാദം തേടിടുകയും വിണ്ണതിൽ നിന്നെ ചേർത്തിടുമേ. വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഉലകമായ അഴകും സമം അതു നമ്പാതെ മയക്കും നിന്നെ. ഉലകമായ അഴകും സമം അതു നമ്പാതെ മയക്കും നിന്നെ. മരണമൊരു നാൾ വന്നിടുമേ മറക്കാതെ നിൻ രക്ഷകനെ. വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ീരാത്ത പാപം വ്യാധിയെയും മാറാത്ത എല്ലാ ബലഹീനവും. തീരാത്ത പാപം വ്യാധിയെയും മാറാത്ത എല്ലാ ബലഹീനവും. ഓരക്കുരീശി ചുമന്നു നിന്നെ സൗഖ്യമാക്കി തൻ അടുത്തിണ. വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്കേടിടുമേ, സത്യവചനം കേട്ടുനീനാ. നിത്യജീവൻ നിനക്കേടിടുമേ, നിൻ പേരും ജീവൻ പുസ്തകത്തിൽ ഉണ്മയായിന്ന് എഴുതിടുമേ. വരുവിൻ ഈ നല്ല സമയം ഹൃദയമാക്കാതെ, നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവിൻ ഈ നല്ല സമയം ഹൃദയമാക്കാതെ, നിന്നെ യേശു വിളിച്ചിടുന്നു.